بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم.
السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله. اللهم صل وسلم وبارك وعنم على عبدك ونبيك ورسولك محمد وعلى آله وأصحابه أجمعين وبعد. نمل ഇവിടെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ ക്രോഡീകരിച്ച ചരിത്രമാണ് വിശദീകരിക്കുന്നത്. അതിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ജീവിച്ച കാലത്ത്, സഹാബികളുടെ കാലത്ത്, തബീഈങ്ങളുടെ കാലത്ത് ഒക്കെ ഹദീസ് ക്രോഡീകരണം നടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട ക്രോഡീകരണം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലിഖിത രൂപത്തിൽ ഏടുകളിൽ ഉള്ള ക്രോഡീകരണം. അതില്ല എങ്കിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രകൾ എന്ത് ചെയ്തിട്ട് ജന മനസ്സുകളിൽ അത് ക്രോഡീകൃതമാണ്. അതേസമയം എഴുതി തന്നെ ഇത് രേഖപ്പെടുത്തിയിരുന്നു എന്നതിന്റെ ചരിത്രമാണ് ഇവിടെ വിശദീകരിച്ചത്. അതിൽ ഒന്നാം നൂറ്റാണ്ടിൽ, രണ്ടാം നൂറ്റാണ്ടിൽ ആ വിഷയങ്ങൾ നമ്മൾ ഇവിടെ വിശദീകരിച്ചു. മൂന്നാം നൂറ്റാണ്ടിൽ ഹദീസ് രചനാ രൂപത്തിൽ, ക്രോഡീകരണത്തിൽ അതിന്റെ സുവർണ കാലഘട്ടമായിരുന്നു. ആ സുവർണ കാലഘട്ടത്തിൽ ഹദീസുകൾ ക്രോഡീകരിച്ചത് ഒന്ന് മുസ്നദുകളിൽ, രണ്ട് സഹീഹുകളിലും സുനനുകളിലും, സഹീഹുകളിലും സുനനുകളിലും, മൂന്നാമത്തേത് ഇഖ്തിലാഫുൽ ഹദീസ് എന്ന പേരിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ക്രോഡീകരണം. ഇഖ്തിലാഫുൽ ഹദീസ് എന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഇഖ്തിലാഫുൽ ഹദീസ്, യഹ്യ ഇബ്നു മഅ്ഈന്റെ ഇഖ്തിലാഫുൽ ഹദീസ്, അതൊക്കെ ഇത് ഉദാഹരണങ്ങളാണ്. ആ രചനകളിലൂടെ ക്രോഡീകരിച്ചത് നമുക്ക്, നമ്മൾ അത് വിശദീകരിച്ചില്ല, ഒരു ഭാഗം വിശദീകരിച്ചില്ല. നമ്മളിപ്പോ മുസ്നദുകളിൽ ഹദീസ് ക്രോഡീകരണം പറഞ്ഞു. പിന്നെ സുനൻ സഹീഹുകളിൽ, സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം, അതിൽ ഹദീസ് ക്രോഡീകരണം ഇവിടെ പറഞ്ഞു. ഇനി ഇന്ന് നമ്മൾ ഇൻഷാല്ലാ ബ്രീഫ് ആയിട്ട് വളരെ ചുരുക്കി സുനനുകളിലെ ഹദീസ് ക്രോഡീകരണം. ഇത് മൂന്നാം നൂറ്റാണ്ടിൽ സുനനുകൾ ഇനിയും വരുന്നുണ്ട്. അതേപോലെ സഹീഹുകൾ ഇനിയും വരുന്നുണ്ട്. സഹീഹ് ഇബ്നു ഖുസൈമ, സഹീഹ് ഇബ്നു ഹിബ്ബാൻ, ഇനി അതേപോലെ സുനൻ ദാറഖുത്നി, ഇനി സുനനുകൾ വരുന്നുണ്ട്. വേറെ കുറെ സുനനുകളുണ്ട്. അതൊക്കെ നാലാം നൂറ്റാണ്ടിലാണ് ഇൻഷാല്ലാ. ആ ഒരു ഭാഗം നമുക്ക് ഇൻഷാല്ലാ സൂറത്തു ദുഹാൻ ഇവിടെ വിശദീകരിച്ചതിന് ശേഷം പിന്നീട് ഒന്നുകൂടി പിന്നെ മറ്റൊരു ശൈലി രീതിയിൽ ഇൻഷാല്ലാ തുടർന്ന് വിശദീകരിക്കാം. പിന്നെ നാലാം നൂറ്റാണ്ട് മുതൽ അങ്ങോട്ടുള്ള ഹദീസ് ക്രോഡീകരണത്തിന്റെ ചരിത്രം ഇന്ന് ഇപ്പൊ ഈ ഒരു ഭാഗമാണ്. അതായത് സഹീഹുകളിലും സുനനുകളിലും ഹദീസുകൾ ക്രോഡീകരിച്ചത് മൂന്നാം നൂറ്റാണ്ടിൽ. ഞാൻ പറഞ്ഞു മൂന്നാം നൂറ്റാണ്ടിൽ ഇവിടെ ഹദീസിന്റെ വിഷയത്തിൽ ജീവിച്ച പണ്ഡിതന്മാർ, നമുക്കറിയാം ഇമാം അഹമ്മദ് ബിൻ ഹംബലിനെ പോലുള്ള, ഇമാം ബുഖാരിയെ പോലുള്ള, ഇമാം മുസ്ലിമിനെ പോലുള്ള, അലി ഇബ്നുൽ മദീനിയെ പോലുള്ള, അബൂ ഹാത്തിമുർ റാസിയെ പോലുള്ള, അബൂ സുറ റാസിയെ പോലുള്ള, അതേപോലെ തന്നെ ദാരിമിമാരെ പോലുള്ള കുറെ, മുഹമ്മദ് ബിൻ ഉസ്മാൻ ദാരിമി പോലുള്ള വലിയ വലിയ പണ്ഡിതന്മാർ ജീവിച്ച ഒരു കാലഘട്ടമാണിത്, പിന്നെ മൂന്നാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ആ കാലഘട്ടത്തിൽ പിന്നെ ഹദീസുകൾ ക്രോഡീകരിക്കാൻ വേണ്ടി തങ്ങളുടെ നാടും വീടും വിട്ട് യാത്ര ചെയ്ത് ഇറാഖിലേക്ക്, അതേപോലെ ഹിജാസിലേക്ക്, ഈജിപ്തിലേക്ക്, ഇങ്ങനെ ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ ജീവിച്ച തറവാട്ടുകളിലേക്ക് പണ്ഡിതന്മാർ യാത്ര ചെയ്യുകയും അവരിൽ നിന്ന് ഹദീസുകൾ എടുത്ത് അത് ക്രോഡീകരിച്ച് പിൽക്കാലത്തേക്ക് സമർപ്പിക്കുകയും ചെയ്ത ഒരു കാലഘട്ടമാണത്. മനസ്സിലെ? അതിൽ ഹദീസ് ക്രോഡീകരണത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ക്രോഡീകരണമാണ് ഈ കുത്തുബുസ്സിത്ത. കുത്തുബുസ്സിത്ത എന്ന് പറഞ്ഞാൽ സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം, പിന്നെ നാല് സുനനുകൾ, അബൂദാവൂദിന്റെ സുനൻ, പിന്നെ ഇമാം നസായിയുടെ സുനൻ, ഇമാം തുർമുദിയുടെ സുനൻ, ഇമാം ഇബ്നു മാജയുടെ സുനൻ, മനസ്സിലായില്ലേ? ഈ പിന്നെ രചനകൾ അതിൽ ഏറ്റവും ശ്രദ്ധേയമാണ്. ഇമാം അൽമിസ്സി, അബുൽ ഹജ്ജാജ് അൽമിസ്സി പിന്നെ പറയുന്നുണ്ട്, പർവ്വത സമാനമായ അല്ലെങ്കിൽ സാഗര സമാനമായ വിജ്ഞാനമുള്ള പണ്ഡിതന്മാരാൽ ഹദീസ് ക്രോഡീകരിച്ചു ഈ കുത്തുബ് സിത്തയിലൂടെ, കുത്തുബ് സിത്തയിലൂടെ എന്നുള്ളത് ഈ ആറ് ഗ്രന്ഥങ്ങളിലൂടെ എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് പിന്നെ ഈ ഗ്രന്ഥങ്ങൾക്ക് അതിന്റെ ആ സ്വീകാര്യത, അവരുടെ ആ ആത്മാർത്ഥമായ സേവനവും ത്യാഗ മനസ്ഥിതിയും ഈ ഹദീസ് ക്രോഡീകരിക്കുന്ന വിഷയത്തിലുള്ളത് കൊണ്ട് ഇന്ന് ലോകത്ത് കുത്തുബ് സിത്ത എന്ന് പറഞ്ഞാൽ എന്താ, ആറ് ഗ്രന്ഥങ്ങൾ പ്രസിദ്ധമാണ്, ആറ് ഗ്രന്ഥങ്ങൾ പ്രസിദ്ധമാണ്. അതേപോലെ തന്നെ സഹീഹൈനി സുനനുൽ അർബ എന്ന് പറഞ്ഞെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ എന്താണ് ഇന്നും ആളുകൾ പ്രസിദ്ധമാണ്. അതുകൊണ്ട് പിന്നെ പ്രത്യേകം ഇതിന് എന്തുണ്ട്, ഈ ഗ്രന്ഥങ്ങൾക്കൊരു ഒരു സ്ഥാനമുണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ, ഒരു ഇസ്ലാമിലൊരു സ്ഥാനമുണ്ട്. സഹീഹുൽ ബുഖാരി നമ്മൾ പറഞ്ഞു, സഹീഹ് മുസ്ലിം നമ്മൾ പറഞ്ഞു. ചുരുക്കിയാണ് ഞാനിവിടെ പിന്നെ ഏതാനും കാര്യങ്ങൾ ഈ നാല് ഗ്രന്ഥങ്ങളെ കുറിച്ച് പറയുന്നത്. ഒന്നാമത്തേത് ഇമാം അബൂദാവൂദിന്റെ സുനൻ, ഇമാം അബൂദാവൂദിന്റെ സുനൻ, സുനൻ അൽ ഇമാം അബീദാവൂദ്. ഇമാം അബൂദാവൂദിന്റെ പേര് ഇതാണ്, അബൂദാവൂദ് സുലൈമാൻ ഇബ്നുൽ അഷ്അസ് അൽ അസ്ദി സിജിസ്ഥാനി. ഇമാം അബൂദാവൂദ് അസ്ദ് ഗോത്രത്തിലേക്കാണ് ചേർക്കപ്പെടുന്നത്. അസ്ദ് ഗോത്രം യമനിൽ അറിയപ്പെട്ട ഗോത്രമാണ്, യമനിൽ കഷ്താൻ കുടുംബത്തിൽ അറിയപ്പെട്ട ഗോത്രമാണ് ഇത്, ഈ അസ്ദ്. പിന്നീട് അവിടുന്ന് അസ്ദ് ഗോത്രം പാരായണം ചെയ്ത് അവർ താമസം പിൽക്കാലത്ത് എവിടെയായി, സിജിസ്ഥാൻ. അവിടെ സിജിസ്ഥാൻ ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ അതിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്, ഇറാനോട് ചേർന്ന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് സിജിസ്ഥാൻ. ഇന്ന് സിസ്ഥാൻ എന്ന പേരിലും അതറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഇമാം അബൂദാവൂദിന്റെ ജന്മനാടതാണ് സിജിസ്ഥാൻ. ഹിജ്റയുടെ 202 അദ്ദേഹം ജനിച്ചത്, 275 അദ്ദേഹം മരണപ്പെട്ടത്. അപ്പൊ ആ കാലഘട്ടം നോക്കൂ നിങ്ങൾ, ഞാൻ പറഞ്ഞില്ല ഇമാം ബുഖാരി മരണപ്പെട്ടതെന്ന 256, ഇമാം മുസ്ലിം മരണപ്പെട്ടത് 261 അല്ലെ. അപ്പോ ഇമാം ബുഖാരിയും മുസ്ലിം ഒക്കെ ഇവിടെ ജീവിച്ച നാളിൽ ജീവിച്ചിരുന്ന പണ്ഡിതനാണ് ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി. ഹദീസുകൾ എവിടെയുണ്ട്, സുനൻ അബീദാവൂദിലുണ്ട്. 5274 ഹദീസുകൾ, 35 കിതാബുകളിൽ, കിതാബ് എന്നുണ്ടെങ്കിൽ മെയിൻ ശീർഷകങ്ങൾ, അതിൽ 1871 ബാബുകൾ. അങ്ങനെയാണ് സുനൻ അബീദാവൂദിന്റെ ക്രോഡീകരണം. അതിൽ ഇമാം അബൂദാവൂദ് തന്നെ പറയാണ്, ദക്കർ തുഫിഹി സഹീഹ്, സഹീഹായ ഹദീസുകളുണ്ട്. വമാ യുഷാബിഹുഹു വയുഖാരിബുഹു, സഹീഹിനോട് അടുത്ത ദർജയിൽ, ഹസൻ എന്നൊക്കെ പറയുന്ന ദർജയിൽ ഉള്ള ഹദീസുകളുണ്ട്. വമാ കാന ഫീഹി വഹ്നുൻ ശദീദുൻ ബയ്യന്തുഹു, പറ്റ ദുർബലമായ ഹദീസുകളെ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇമാം അബൂദാവൂദിന്റെ പ്രത്യേകതയാണ്, അദ്ദേഹത്തിന്റെ പഠനത്തിൽ ദുർബലമാണ്, പറ്റ ദുർബലമാണ് എന്നുള്ളത് ഇമാം അബൂദാവൂദിന്റെയും അതിന്റെ ആ ഹദീസിനോട് ചേർത്ത് അദ്ദേഹം എഴുതും ഈ ഹദീസ് ദുർബലമാണ് എന്നുള്ളത്. വമല്ലം അദ്കുറു ഫീഹി ശൈഅൻ, ഇമാം അബൂദാവൂദ് ചില ഹദീസുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും പറയില്ല, സഹീഹാണെന്നോ ദഈഫാണെന്നോ പറയില്ല, അങ്ങനെ വിടും. അത് പണ്ഡിതന്മാർക്കിടയിൽ ഒരു വിഷയമാണ്. അതായത് ഇമാം അബൂദാവൂദ് മൗനം ദീക്ഷിച്ച, മൗനം ഭജിച്ച ഹദീസുകൾ അത് ഏത് ഗണത്തിൽപ്പെടും, ഏത് ഗണത്തിൽപ്പെടും? ഇമാം അബൂദാവൂദ് പറയാണ് വമല്ലം അദ്കുറു ഫീഹി ശൈഅൻ ഫഹുവ സാലിഹുൻ, ആ ഹദീസ് തെളിവിന് യോഗ്യമായിട്ടുള്ള ഹദീസാണ്. വബഅദു അസഹ മിൻ ബഅദ്, ഞാൻ സഹീഹ് എന്നോ ദഈഫ് എന്നോ പറയാതെ വിട്ട ഹദീസുകൾ അത് തെളിവിന് യോഗ്യമാണ്, സ്വാലിഹാണ്, പക്ഷേ ചിലത് ചിലതിനേക്കാൾ ബലപ്പെട്ടതാണ്. ഇതാണ് ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പക്ഷം. ഞാൻ അത് എഴുതിയത് എന്തിനാന്ന് വെച്ചാൽ സഹീഹ് അബൂദാവൂദിൽ മുഴുവൻ സഹീഹാണെന്ന് ആർക്ക് തന്നെ അഭിപ്രായമല്ല, അബൂദാവൂദിന്റെ അഭിപ്രായമല്ല. പക്ഷെ അദ്ദേഹം ഹദീസുകളെ ക്രോഡീകരിച്ചു, ഹദീസുകൾക്ക് അദ്ദേഹം വിധി എഴുതി, സഹീഹാണോ സഹീഹിനോട് അടുത്തതാണോ എന്നൊക്കെ ചിലതിനാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്, മൗനം ഭജിച്ചിട്ടുള്ളത്. അത് മൂപ്പർ പറഞ്ഞത് അത്തരം ഹദീസുകളുടെ അവസ്ഥ സാലിഹാണ്, തെളിവിന് യോഗ്യമാണ്, ചിലത് ചിലതിനേക്കാൾ പ്രബലമാണ് എന്ന് പറഞ്ഞത്. അതാണ് അമാനത്ത്, അതായത് താനൊരു ഗ്രന്ഥം എഴുതിയിട്ട് അതാണ് വിട്ടേച്ചു പോകല ഇമാംമാർ ചെയ്യുന്നത്. പിന്നെയോ അവര് അവരുടേതായിട്ടുള്ള അമാനത്ത് നിർവഹിച്ചിട്ടാണ് അവർ പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പിൽക്കാല പണ്ഡിതന്മാരെ കുറിച്ച് ഇപ്പൊ സുനൻ അബീദാവൂദ് വായിക്കുമ്പോൾ അതിൽ സഹീഹായ എന്ന് ഇമാം അബൂദാവൂദ് വിധിച്ചത് ഏതെന്ന് മനസ്സിലാക്കാൻ പറ്റും? അതിന്റെ അർത്ഥം ഇമാം അബൂദാവൂദ് വിധിച്ചതൊക്കെയും എന്താണ്, ആ വിധി സഹിയാണ് എന്നുള്ളതല്ല. പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാർക്ക് ചിലതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ പിന്നെ നിരൂപണ വിധേയമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പയിൽപ്പെട്ടതാണ് നിങ്ങൾക്കറിയാം മിസ്മാറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹദീസ്. അതായത് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മൗല നാഫിഉവിനോടൊപ്പം പോകുമ്പോ മിസ്മാർ കേട്ട്, മിസ്മാർ എന്നാണ് എന്താ പുല്ലാങ്കുഴൽ വിളി കേട്ട്. അപ്പൊ ഇബ്നു ഉമർ വേഗം കാതിൽ വിരൽ തിരികി. നാഫിഉ ചെറിയ കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്. ഇബ്നു ഉമർ വിരല് ചെവി തിരികിട്ട് പാഞ്ഞു പാഞ്ഞു. എന്നിട്ട് കുറെ കഴിഞ്ഞിട്ട് നാഫിഉവിനോട് വിളിച്ചു ചോദിച്ചു ആ ശബ്ദം നിലച്ചോ എന്ന് ചോദിച്ചു. ഇപ്പൊ കേൾക്കേണ്ട ചോദിച്ചു ഇല്ലാന്ന് പറഞ്ഞു. അപ്പോ ഇബ്നു ഉമർ പറഞ്ഞ് ഞാൻ ഇപ്രകാരം ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുല്ലാങ്കുഴൽ വിളി കേട്ടപ്പോ മിസ്മാർ കേട്ടപ്പോ ചെയ്തിട്ടുണ്ടെന്ന് റസൂൽ അവിടുന്ന് ഓടി അകന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. നാഫി അന്ന് കുട്ടിയാണ്. ഈ ഹദീസ് ഇമാം അബൂദാവൂദ് കൊടുത്തിട്ട് അബൂദാവൂദിന് അതിന്റെ വിധി എന്താണ്, അബൂദാവൂദിന്റെ ശിഷ്യൻ അബു അലി അല്ലുലൂഇ പറയാണ് പിന്നെ ഈ ഹദീസ് മുൻകറാണ്. ഇമാം അബൂദാവൂദിന്റെ വിധി അത് മുൻകറാണ്. യഥാർത്ഥത്തിൽ ഹദീസ് മുൻകറല്ല, മുൻകർ നടന്നെങ്കിൽ തെളിവിന് യോഗ്യല്ല, മുൻകറല്ല. എന്തുകൊണ്ട്? ആ ഹദീസിനെ പഠനം നടത്തിയ ഇമാം ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് തെളിവിന് യോഗ്യാണെന്ന് പറഞ്ഞു അന്ന്. ഇബ്നു റജബുൽ ഹംബലി പിന്നെ പൂർവ്വകാലത്ത് ജീവിച്ച പണ്ഡിതനാണ്. പൂർവ്വകാലത്ത് തന്നെ ഇമാം അബൂദാവൂദിന്റെ കാലത്തോട് നല്ല, അതിൽ നിന്ന് വിട്ട് ജീവിച്ച പണ്ഡിതനാണ് ഇബ്നു റജബുൽ ഹംബലി. ആ കാലഘട്ടത്തിൽ ജീവിച്ച പണ്ഡിതൻ അലാകുല്ലിൻ. ഇപ്പൊ ഇബ്നു അബൂദാവൂദ് വിധിച്ച വിധി അല്ല ആർക്കും വന്നത്, പഠനത്തിൽ ഇബ്നു റജബുൽ ഹംബലിക്ക് വന്നത്. അതേ വിധി തന്നെയാണ് ഷെയ്ഖ് അൽബാനി ആധുനികൻ റഹ്മത്തുള്ളാഹി അലൈഹി വിധിച്ചത്. അബൂദാവൂദ് മുൻകറാണെന്ന് വിധിച്ചത് എന്ത് ചെയ്തു ഇമാം അബൂദാവൂദ് അൽബാനി അദ്ദേഹത്തിന്റെ പഠനത്തിൽ ഇബ്നു റജബിനെ പോലെ അത് സഹീഹാണ് എന്ന് വിധിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാല് പിന്നെ ഇമാമുമാർ അവരുടെ അമാനത്ത് നിർവഹിച്ചത്, അവരുടെ അമാനത്ത് നിർവഹിച്ചു, അവരെ ഹദീസുകൾ ക്രോഡീകരിച്ചു, അവർ പഠനം നടത്തി അതിന്റെ വിധി പറഞ്ഞു. വിധി എന്തെന്ന് ബോധ്യപ്പെടാത്തത് അവർ, അല്ലെങ്കിൽ ദുർബലമാണെന്ന് അവർ റിപ്പോർട്ട് ചെയ്ത് അവർക്ക് ബോധ്യപ്പെട്ടത് അത് അവർ പറഞ്ഞു മനസ്സിലായി. അങ്ങനെയാണ് രചന വന്നത്. ഇമാം അബൂദാവൂദിന്റെ സുനന് പ്രത്യേകിച്ചു ഇമാം അബൂദാവൂദ് പറയാണ് കതബ്തു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 500 അൽഫ് ഹദീസ്. അള്ളാഹുന്റെ റസൂലിൽ നിന്ന് ഞാൻ 500,000 ഹദീസുകൾ, 500,000 ഹദീസുകൾ എഴുതി. ഇൻതഹബ്തു മാ ദമ്മൻതുഹു വജമഅതു ഫീ കിതാബി ഹാദാ 4,000 ഹദീസ്. ആ 500,000 നിന്ന് ഈ കിതാബ് എന്ന സുനൻ അബീദാവ് സുനൻ കിതാബ് അസുനൻ ഉൾക്കൊണ്ട 4,000 ഹദീസുകൾ അല്ല 4,800 ഹദീസ് സഹീഹായത്, അതേപോലെ വമാ യുഷാബിഹു വയുഖാരിബുഹു സഹീഹിനോട് അടുത്ത ദർജ നിലനിർത്തുന്ന ഹദീസുകൾ ഞാൻ എന്ത് ചെയ്തു ഈ ഗ്രന്ഥത്തിൽ ഉൾക്കൊള്ളിച്ചു. അബൂദാവൂദ് പറയുന്നത് 500,000 ഹദീസുകൾ ഞാൻ എഴുതി. 500,000 ഹദീസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഹദീസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞു സഹാബികളുടെ നിസ്രാസലമാത്തങ്ങളുടെ തിരുമൊഴികൾ, തിരുചര്യകൾ, അംഗീകാരങ്ങൾ അതൊക്കെ ഹദീസുകളാണ്. പിന്നെ സഹാബികളുടെ വാക്കുകളും താബിഈങ്ങളുടെ വാക്കുകളൊക്കെ എന്തായിട്ടായിരുന്നു ഹദീസുകളായിട്ട് തന്നെയായിരുന്നു എന്തിരുന്ന് എണ്ണിയിരുന്നത്. 500,000 ഹദീസുകൾ ഇമാം അബൂദാവൂദ് എഴുതിയതിൽ നിന്ന് തെരഞ്ഞെടുത്തതാണ് എന്ത് സുനനിലെ ഈ ഹദീസുകൾ. അത് ഇമാം അബൂദാവൂദ് പറയാണ്. അത് 4,800 സഹീഹായ ഹദീസുകളും പിന്നെ അതിനോട് സഹീഹിനോട് അടുത്ത ഇതര ഹദീസുകളും. പിൽക്കാലത്ത് സുനൻ അബീദാവൂദിനെ പക്ഷവായന നടത്തി അതിനെ ഹദീസുകളെ കൃത്യമായി എണ്ണിയിട്ട് ഉള്ള എണ്ണാണ് ഞാൻ പറഞ്ഞത്, 5,274 ഹദീസുകൾ. ഹദീസുകൾ എണ്ണുന്നതിൽ ഓരോ പണ്ഡിതന്മാർക്കും ഓരോ രീതി ഉണ്ടാവും മനസ്സിലല്ലേ. ചിലര് പിന്നെ ചില അനുബന്ധ റിപ്പോർട്ടുകളൊന്നും ഹദീസ് ആദ്യത്തെ ഹദീസിൽ ചേർത്തെണ്ണു, അതുകൊണ്ട് അവരുടെ എണ്ണത്തിൽ എന്തായിരിക്കും കുറവായിരിക്കും. ഈ അനുബന്ധ റിപ്പോർട്ടുകളെ വേർതിരിച്ചെണ്ണുന്നവരുടെ എണ്ണം എന്തായിരിക്കും കൂടുതലായിരിക്കും. അതിന്റെ അർത്ഥം ഇത് പിന്നെ യഥാർത്ഥ എണ്ണല്ല എന്നുള്ളതല്ല. ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ് ഈ 4,800 സഹീഹായ ഹദീസുകളോ അതിനടുത്ത വിധി നൽകപ്പെടുന്ന ഹദീസുകളുണ്ടല്ലോ അതിൽ നിന്ന് വയഖ്ഫി ഇൻസാനു ലിദീനിഹി മിൻ ദാലിക 4 ഹദീസ്. ഒരു മനുഷ്യന് തന്റെ ദീന് കാക്കാൻ ഈ ഈ പറയപ്പെട്ട ഹദീസുകളിൽ എത്ര മതി, 4 ഹദീസ് മതി. അത് ഇമാം അബൂദാവൂദിന്റെ അറിവാണ്, ജ്ഞാനം അളക്കാനാണ് ഞാനത് എഴുതിയത് മനസ്സിലാക്കാൻ. അതായത് ഈ ഞാൻ കൊടുത്ത 4,800 ഹദീസുകളുണ്ടല്ലോ, അതിൽ നിന്ന് 4 ഹദീസ് മതി ഒരു മനുഷ്യന്റെ ദീനെ സംരക്ഷിക്കാൻ, ഒരു മനുഷ്യന്റെ ദീന് അനുസരിച്ച് ജീവിക്കാൻ. ഒന്ന് ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് എന്ന ഹദീസാണ്. രണ്ട് മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യാനി എന്ന ഹദീസാണ്. മൂന്ന് ലാ യകൂനുൽ മുഅ്മിനു മുഅ്മിനൻ ഹത്താ യർളാ ലി അഖീഹി മാ യർളാഹു ലി നഫ്സിഹി എന്ന ഹദീസാണ്. നാലാമത്തേത് അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ ബൈനഹും വ ബൈന ദാലിക മുസ്തബഹാത്ത് എന്ന ഹദീസാണ്. മനസ്സിലായല്ലോ? അപ്പോ ഇതെന്താ, ഒരു മനുഷ്യന്റെ ദീന് കാക്കാൻ ഈ നാലും ഹദീസും മാത്രം മതി എന്ന് പറഞ്ഞാൽ ഇന്നമലാമാല ബിന്നിയാത്ത് അഖീദന്റെ വിഷയങ്ങളാണ്. മനസ്സിലായോ? കർമ്മങ്ങൾ നിയത്തിനനുസരിച്ചാണെന്ന് അറിയിക്കുന്ന ഹദീസ്, അതാണ് ദീനിന്റെ മൂന്നിൽ രണ്ടും എന്ന് വിധിയുള്ള ഹദീസ്. പിന്നെ മിൻ ഹസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യാനി, ഒരു മനുഷ്യന്റെ ദീനിന്റെ മേന്മയിൽ പെട്ടതാണ് തന്നെ ബാധിക്കാത്ത പ്രശ്നങ്ങൾ അയാൾ ഒഴിവാക്കുക എന്നുള്ളത്. മൂന്നാമത്തേതിൽ ആ യക്കൂനുൽ മുഅ്മിനു മുഅ്മിനൻ ഹത്താ യർളാ ലി അഖീഹി മാ യർളാ ലി നഫ്സിഹി, ഒരാൾ മുഅ്മിൻ ആകൂല, സഹോദരൻ ഇഷ്ടപ്പെടുന്നത് തനിക്കും ഇഷ്ടപ്പെടുന്നത് വരെ. സ്വഭാവ സംബന്ധമായ വിഷയങ്ങളുടെ അടിസ്ഥാനമാണത്. പിന്നെ നാലാമത്തെ ഹദീസ് അൽ ഹലാലു ബയ്യിനും അൽ ഹറാം ബയ്യിനും ബൈനദാലിക മുസ്തബഹാത്ത്, ഹലാൽ എന്തെന്ന് വ്യക്തമാണ്, ഹറാം എന്താണ് വ്യക്തമാണ്, അതിനിടയിൽ ചിലത് സംശയാസ്പദമായിട്ടുള്ള കാര്യമുണ്ട്, അതിനെ വിടാൻ പറയണം. അപ്പൊ ഇവിടെ ഇതെന്താണ്, ഇത് അഹ്കാമുകളാണ്, കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളാണ്. അപ്പൊ കർമ്മശാസ്ത്ര വിഷയങ്ങളുടെ അടിസ്ഥാനമാണ് ഈ ഹദീസ് നാലാമത്തേത്. സ്വഭാവപരമായിട്ടുള്ള വിഷയങ്ങളിൽ എന്താണ് പിന്നെ അടിസ്ഥാനമാണ് ഈ മൂന്നാമത്തെ ഹദീസ്. ഒരു വ്യക്തി അയാളുടെ സ്വയം പരിശുദ്ധി, ആത്മപരിശുദ്ധി, അതുമായി ബന്ധപ്പെട്ട ഹദീസാണ് രണ്ടാമത്തേത്. ഒരു വ്യക്തിയുടെ വിശ്വാസവും ഇബാദത്തും അതിന്റെ അടിസ്ഥാനമാണിത് ഈ ഒന്നാമത്തെ ഹദീസ്. ഇതാണ് ഒരു മനുഷ്യന്റെ ദീൻ, ഒരു മനുഷ്യന്റെ ദീൻ. അപ്പൊ ഒരു മനുഷ്യന്റെ ദീൻ അയാൾക്ക് കാത്തു സൂക്ഷിക്കുവാൻ ഈ നാല് ഹദീസുകൾ മതി എന്നാണ് ഈ ഹദീസുകളെ ക്രോഡീകരിച്ചിട്ട് ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയേണ്ടത്. സുനൻ അബൂദാവൂദിനെ ഇസ്ലാമിക ലോകം വളരെ വളരെ ഗൌരവത്തിൽ കയ്യിലെടുത്തൊരു ഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ സുനൻ അബൂദാവൂദിന് നമ്മൾ കുറേ ഷറഹുകൾ കാണാം. മാലിമു സുനൻ അബു സുലൈമാൻ അൽ ഖത്താബിയുടേതാണ്. ഇമാം നവവി സുനൻ അബൂദാവൂദിനെ ഷറഹ് എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഖുതുബുദ്ദീൻ അബിബക്കർ ഖുറശി എന്ന് പറയുന്ന പണ്ഡിതന്റെ ഷറഹ്, അദ്ദേഹം ഖുറൈശി ആയതുകൊണ്ടല്ല ഈ പേര്, യമനിലെ ഒരു ഗോത്രത്തിന് അങ്ങനെ ഒരു പേരുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇൻതിഹാ ഉസ്സുനൻ വക്തിഫാ ഉസ്സനൻ എന്ന പേരിൽ സുനൻ അബൂദാവൂദിന് ഒരു ഷറഹുണ്ട്. ഹാഫിദ് അലാവുദ്ദീൻ മുഗലാത്തയുടെ ഷറഹ്. അതേപോലെ അൽഹാഫിദ് അബൂസുർ ഇറാഖിയുടെ ഷറഹ് സുനൻ അബൂദാവൂദിന്. അതേപോലെ ഇമാം അഹമ്മദ് അലിസ്ലാൻ അറാം അലൈ അഷാഫിയുടെ ഷറഹ് 11 വാള്യത്തിൽ രചനയാണത്. മിർഖാത്തു സുഊദ് ഇലാ സുനൻ അബീ ദാവൂദ്, അത് ഇമാം ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തിയുടെ സുനൻ അബീ ദാവൂദിന്റെ ഷറഹ്. ഔനുൽ മഅബൂദ് ഷറഹ് സുനൻ അബീ ദാവൂദ്, അത് ഷെയ്ഖ് അബു തയ്യിബ് ഷംസുൽ ഹഖ് അൽ അദീമുൽ ആബാദിയുടെ ഷറഹ്. ഇത് പ്രസിദ്ധമാണ്, എല്ലാ ലൈബ്രറികളിലും കാണപ്പെടുന്ന ഗ്രന്ഥമാണ്. ബദലുൽ മജ്ഹൂദ് ഫി ഹല്ലി അബി ദാവൂദ്, അത് ഖലീൽ അഹമ്മദ് സഹാറൻ ഫൂരിയുടെ രചനയാണ്. 20 ജുസയിൽ ബൃഹത്ത രചനയാണ് ഈ ബദലുൽ മജ്ഹൂദ്. ഇമാം അബൂദാവൂദിന്റെ സുനൻ അബൂദാവൂദിന്റെ ഷറഹാണ്. അതിന് മുഹമ്മദ് സക്കരിയ അൽ കാന്തലവിക്ക് ഒരു അനുബന്ധമുണ്ട് ഈ ബദലുൽ മജ്ഹൂദിന്. മനസ്സിലല്ലേ? അതിനൊരു പേരുണ്ട്, പേര് വിട്ടുപോയി. വളരെ ഫലപ്രദമായിട്ടുള്ള അനുബന്ധമാണ് മുഹമ്മദ് സക്കരിയ അൽ കാന്തലവിയുടെ സുനൻ അബീ ദാവൂദിന്റെ പിന്നെ ഈ ബദൽ മജ്ഹൂദിന്റെ അനുബന്ധം. അൽ മൻഹലുൽ അദബ് അൽ മൗറൂദ് മുഹമ്മദ് മഹ്മൂദ് ബിൻ മുഹമ്മദ് സുബ്കി, ആ പണ്ടത്തെ സുബ്കി അല്ലത്, ആധുനികനാണ്, ആധുനികനാണ് ഈ സുബ്കി. അൽ മൻഹലുൽ അദബ് അൽ മൗറൂദ് വളരെ വിശാലമായിട്ടുള്ള ഒരു ഷറഹാണിത്, ആധുനികനാണ് ഇദ്ദേഹം. ഏതായാലും മൻഹലുൽ അദബ് അൽ മൗറൂദ് സുബ്കിയുടേതാണ്, സുബ്കി ഇത് ആധുനികനാണ്. ഫതഹുൽ വദൂദ് ഷറഹ് സുനനി അബി ദാവൂദ് എന്ന് പറഞ്ഞിട്ടൊരു ഷറഹുണ്ട്. അതാണ് പിന്നെ ഈ ഇമാം സിന്ധി, പിന്നെ ഈ മുഹമ്മദ് അബ്ദുൽ ഹാദി അസ് സിന്ധിയുടെ സുനൻ നസായിക്ക് ഷറഹുള്ളത് പോലെ തന്നെ സുനൻ അബീദാവൂദിന് ഷറഹുണ്ട്. അതിന്റെ പേര് ഫത്ഹുൽ വദൂദ്, ഫത്ഹുൽ വദൂദ് ഷറഹ സുനനി അബീദാവൂദ്. ഇതൊക്കെയും ഈ സുനൻ അബൂദാവൂദിന്റെ എന്താണ് വിശദീകരണ ഗ്രന്ഥങ്ങളാണ്. അതിന് വേറെയും രചനകളുണ്ട്, വേറെയും റാവിമാരെ കുറിച്ചും മറ്റൊക്കെയുള്ള പഠനങ്ങൾ വേറെയുണ്ട്. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇമാം അബൂദാവൂദ് റഹ്മയലുടെ ഈ സുനനിന് ഇസ്ലാമിക ലോകം അതിനെ പരിഗണിക്കുകയും അതിനെ മുഖവിലക്ക് എടുക്കുകയും ചെയ്തു എന്നത് മനസ്സിലാക്കാൻ ഒരു ഭാഗമാണ് അതിന്റെ ഷറഹുകൾ ഇവിടെ ഉണർത്തിയത് എന്ന് മാത്രം. ഇവരൊക്കെ ഈ ഷറഹ് എഴുതിയ പണ്ഡിതന്മാരൊന്നും നിസ്സാരക്കാരല്ല, മനസ്സിലായി, നിസ്സാരക്കാരല്ല. ഇസ്ലാമിക ലോകം വളരെയധികം വിജ്ഞാനം നോക്കി ആദരിച്ചിരുന്ന മഹത്തുക്കളാണ്. എന്നാൽ അവരൊക്കെ വളരെയധികം മുഖവിലക്കെടുത്ത രചനയാണ് ഇമാം അബൂദാവൂദിന്റെ അസുനൻ. എന്നാ ആ ഒരു പവിത്രതയും ആ ഒരു ഗൗരവം നമ്മളും അത്തരം ഗ്രന്ഥങ്ങൾക്ക് കാണണം എന്നുള്ളത് അറിയിക്കാൻ കൂടിയാണ് ഞാൻ ഇതേ ഒരു ഭാഗം ഇവിടെ ഉണർത്തിയത്. മറ്റൊന്ന്, സുനനുകളിൽ ഇമാം അബു അബ്ദുറഹ്മാൻ അഹമ്മദ് ബിൻ ഷുഐബ് അൽ ഖുറാസാനി നസായിയുടെ സുനനാണ്. ഇമാമുൻ നസായി അല്ലെങ്കിൽ ഇമാമുൻ നിസായി, നസായി. നമുക്കറിയാം പിന്നെ സുനനുൻ നസായി, ആദ്യം നസാ പേര് നോക്കാം. അദ്ദേഹത്തിന്റെ പേര് അബു അബ്ദുറഹ്മാൻ അഹമ്മദ് ബിൻ ഷുഐബ് അൽ ഖുറാസാനി. ഖുറാസാനിലെ ഒരു സ്ഥലത്തിന്റെ പേരാണിത് നസ, നസ. അതിലേക്ക് ചേർത്താണ് ഇമാം അന്നസായി, അന്നസായി. എന്തുകൊണ്ട് ആ പേര് വന്നു എന്നുള്ളതാണ് നസായിക്ക്. പിന്നെ അത് നസായിയാണോ നിസായിയാണോ? ഖുറാസാനിൽ, ഖുറാസാൻ ഇവിടെ അഫ്ഗാനല്ല, ഇന്നത്തെ പിന്നെ ഇറാന്റെ പിന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗം, ആ ഭാഗത്തായിരിക്കും ഖുറാസാൻ വരിക. ഏതായാലും ഖുറാസാനിലെ ഒരു സ്ഥലമാണ് നസ, നസ. അതിലേക്ക് ചേർത്താണ് നസായി. ഇമാൻ നസായി അവിടെയാണ് ജനിച്ചു വളർന്നത്. മുസ്ലിം ആ നാട് വിജയിച്ചടക്കാൻ പോയ സന്ദർഭത്തിൽ, ഇസ്ലാമിക സൈനിക മുന്നേറ്റം ഉണ്ടായ സന്ദർഭത്തിൽ ചരിത്രത്തിൽ പറയുന്ന എന്തെന്ന് വെച്ചാല്, ആ നാട്ടിൽ നിന്ന് ആണുങ്ങളൊക്കെ ഒളിച്ചോടി. മുസ്ലിം സൈന്യം എത്തിയപ്പോ ആണുങ്ങളൊക്കെ ഒളിച്ചോടി. പിന്നെ ആരാ അവിടെ ഉള്ളത്? മുസ്ലിം സൈന്യത്തിപ്പോ സ്ത്രീകൾ മാത്രമാണ് ഉള്ളത്, പെണ്ണുങ്ങൾ മാത്രമാണ് ഉള്ളത്. അപ്പൊ എന്ത് ചെയ്ത് മുസ്ലിങ്ങൾ എന്ത് ചെയ്ത് വെയിറ്റ് ചെയ്ത് ആ നാട്ടിലേക്ക് കയറിയില്ല. അങ്ങനെ ആണുങ്ങൾ പിന്നീട് തിരിച്ചു വന്നതിന് ശേഷം എന്ത് ചെയ്ത് അവിടെ കയറിയത്. അതുകൊണ്ടാണ് ആ നാടിന് എന്ത് പേര്? ആ നിസ എന്ന പേര് തന്നെ, മനസ്സിലെ. അതാണ് എന്തുകൊണ്ടാണ് ആ നാടിന് നിസ എന്ന പേര് വന്നത് എന്നതിൽ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. ഏതായാലും ഇമാം അന്നസായി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന് ഒരു ബൃഹത്തായ രചനയുണ്ട്, കുറെ രചനകളുണ്ട്. അതിലൊന്നാണെന്ത്? സുനനുൻ നസായി, സുനനുൻ നസായി. ഇമാം അബൂദാവൂദിനു സുനനല്ലാത്ത ഗ്രന്ഥങ്ങൾ വേറെയുണ്ട്. അബൂദാവൂദിന്റെ സുഹദ്, കിതാബു സുഹദ്, അതേപോലെ തന്നെ മസായിലുൽ ഇമാം അഹമ്മദ്, മറാസീൽ, അബൂദാവൂദിന്റെ മറാസീൽ എന്ന ഗ്രന്ഥം, അതേപോലെ മസായിൽ ഇമാം അഹമ്മദ് എന്ന ഗ്രന്ഥമൊക്കെ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളാണ്. ഇമാം നസായിയുടെ അസുനൻ, ഇമാം നസായിക്ക് രണ്ട് സുനനുണ്ട്. ഒന്ന് അസുനനുൽ കുബ്രയും മറ്റൊന്ന് അസുനനുൽ സുഗ്രയും. ഇമാം നസായി അസുനനുൽ കുബ്ര ക്രോഡീകരിച്ച്, സുനനുൽ കുബ്ര ക്രോഡീകരിച്ചു. അങ്ങനെ ഇമാം നസായി തന്റെ വൈജ്ഞാനിക യാത്രയിൽ, ഖുറാസാനുകാരനാണല്ലോ, വൈജ്ഞാനിക യാത്രയിൽ അദ്ദേഹം ഈജിപ്തിൽ ചെന്നു. ഈജിപ്തിൽ നിന്ന് വീണ്ടും ഫലസ്തീനിലേക്ക് മടങ്ങിയപ്പോൾ ഫലസ്തീനിലെ റമല എന്ന് പറയുന്ന സ്ഥലത്ത്, റമല എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോ അവിടുത്തെ ഗവർണർ ഇമാം നസായിയോട് ചോദിച്ചു, അദ്ദേഹത്തിന്റെ സുനനുൽ കുബ്ര കണ്ടപ്പോ ഇതിലുള്ള ഹദീസുകളൊക്കെ സഹീഹാണോ എന്ന് ചോദിച്ചു. ഇതിലുള്ള ഹദീസുകളൊക്കെ സഹീഹാണോ എന്ന് ചോദിച്ചു. അപ്പോ ഇമാം അബൂദ നസായി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, എല്ലാം സഹീഹല്ല എന്ന് പറഞ്ഞു. സുനനുൽ കുബ്ര എല്ലാ ഹദീസും സഹീഹല്ല എന്ന് പറഞ്ഞു. അപ്പൊ റമലയിലെ ഗവർണർ ഇമാം നസായിയോട് പറഞ്ഞു, സഹീഹായത് മാത്രം വേറെടുക്കാൻ പറഞ്ഞു. സഹീഹല്ലാത്തത് ഉണ്ടെങ്കിലും എന്ത് പറഞ്ഞു? സഹീഹകൾ മാത്രം വേറെടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹി എന്ത് ചെയ്തു? തന്റെ അസുനൻ അൽ കുബ്ര എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൽ നിന്ന് സഹീഹ് എന്ന് തന്റെ പഠനത്തിൽ ബോധ്യപ്പെട്ടത്, സഹീഹ് എന്ന് തന്റെ പഠനത്തിൽ ബോധ്യപ്പെട്ടത് എന്ത് ചെയ്തു? വേറിട്ട് ക്രോഡീകരിച്ചു, വേറെടുത്തി ക്രോഡീകരിച്ചു. അതാണ് ഇന്ന് നമ്മൾ സുനനുൻ നസായി എന്ന് പറഞ്ഞെങ്കിൽ അറിയപ്പെടുന്ന ഗ്രന്ഥം. അതിന് അദ്ദേഹം സുനനുൽ സുഗ്ര, സുനനുൽ കുബ്ര വലുത് നമ്മൾ പറഞ്ഞു. അതിൽ നിന്ന് സുനനുൽ സുഗ്രയെ മൂപ്പര് ഈ അമീറിന്റെ ആവശ്യപ്രകാരം, അഭ്യർത്ഥന പ്രകാരം മാറ്റി ക്രോഡീകരിച്ചു. അതിന് ചരിത്രത്തിൽ പറയപ്പെടുന്ന പേരാണ് ഒന്നുകിൽ അസ്സുനനു സുഗ്ര അല്ലെങ്കിൽ അൽ മുജ്തബ. ഇമാം നസായിയുടെ അൽ മുജ്തബ അല്ലെങ്കിൽ അൽ മുജ്തന, രണ്ട് പേരുണ്ട്, മുജ്തബ എന്നും പേരുണ്ട് അല്ലെങ്കിൽ മുജ്തന എന്നും മുജ്തബ എന്നും രണ്ടു പേരുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. ഹാഫിദ് അബ്ദുൽ ഫദൽ ഇറാഖിയാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. റമലയിലെ ഗവർണർക്ക് ഈ സുനനുൽ കുബ്ര വലിയ സുനൻ ഉണ്ടല്ലോ ആദ്യം വെച്ച് അത് സമർപ്പിച്ചപ്പോൾ അദ്ദേഹം ചോദിക്കാണ് ഇത് മുഴുവൻ സഹീഹാണ് അല്ല എന്ന് പറഞ്ഞപ്പോൾ ആ സഹീഹ് മാത്രം എടുത്തിട്ട് രചന നടത്താൻ പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം അൽ മുജ്തബ അല്ലെങ്കിൽ അൽ മുജ്തന എന്ന് പറയുന്ന സുനനുൽ നസായി ക്രോഡീകരിക്കുന്നത്. അപ്പൊ ഇമാം നസായിക്ക് രണ്ട് സുനനുണ്ട്. ഇമാം നസായി റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സുനനിൽ ചോദിക്കും? സുനനുൽ കുബ്രയാണോ അതല്ല സുനൻ അൽ കുബ്രയാണോ മുജ്തബയാണോ എന്ന് ചോദിക്കും. അതുകൊണ്ട് തന്നെ ഇമാം നസായിയുടെ അൽ മുജ്തബ എന്ന് പറയുന്ന സുനൻ, അതിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് ഹാദൽ കിതാബ് ഹുവ അഖല്ലു സുനനി ഹദീസൻ ദഈഫൻ, സുനൻ അബൂദാവൂദ് സുനൻ തുർമിദി സുനൻ ഇബ്നു മാജ ഇതിനെ അപേക്ഷിച്ച് ദുർബലമായ ഹദീസ് കുറഞ്ഞ ഗ്രന്ഥം ഏതാണ്? സുനൻ നസായിയാണ്. കാരണം എന്തുകൊണ്ട? സുനൻ കുബ്രയിൽ നിന്ന് അദ്ദേഹത്തിന്റെ അറിവനുസരിച്ച് അദ്ദേഹം വേർപ്പെടുത്തി സഹീഹ് തെരഞ്ഞെടുത്ത് ഉണ്ടാക്കിയ രചനയാണ് സുനൻ നസായി. ഇമാം അന്നസായി റഹ്മത്തുള്ളാഹി അലൈഹി കുറിച്ച് ഇമാം സഹബി പറയാണ് ലം യകുൻ അഹദുൻ ഫീ റഅ്സി സലാസിമിയ അഹ്ഫളു മിനൻ നസായി. ഇമാം നസായിയോളം മൂന്നാം നൂറ്റാണ്ടിന്റെ തലപ്പത്ത്, മൂന്നാം നൂറ്റാണ്ടിന്റെ ആ കാലഘട്ടത്തിൽ ജീവിച്ച ഉണ്ട് അദ്ദേഹം. 215 ജനിച്ചിട്ട് 303 മരിക്കുന്നത്. അപ്പൊ മൂന്നാം നൂറ്റാണ്ടിന് സാക്ഷി, നാലാം നൂറ്റാണ്ടിന് സാക്ഷിയായ ആളാണ് ആര്? ഇമാം നസായി. അപ്പൊ ആ മൂന്നാം നൂറ്റാണ്ടിന്റെ തലപ്പത്ത് എന്ന് പറഞ്ഞാൽ നാലാം നൂറ്റാണ്ടിന്റെ തുടക്കം, ഇമാം നസായിയോളം ബൈഹാർട്ടുള്ള ഹദീസിൽ ബൈഹാർട്ടുള്ള ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നില്ല. ഇമാം സാഹിബ് പറയുന്നത് വഹു അഹദഖ് ബിൽ ഹദീസ് വഇലലിഹി വരിജാലിഹി മിൻ മുസ്ലിം വമിൻ അബി ദാവൂദ് വമിൻ അബി ഈസ റഹ്മക്കല്ല. ഇമാം അബു അബ്ദുറഹ്മാൻ ഉന്നസായി ഹദീസിന്റെ വിഷയത്തിൽ, ഹദീസിന്റെ ഇല്ലത്തുകളുടെ വിഷയത്തിൽ, ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവിമാരുടെ വിഷയത്തിൽ മുസ്ലിമിനേക്കാൾ, മുസ്ലിം ഇബ്നു ഹജ്ജാജിനേക്കാൾ, അബൂദാവൂദിനേക്കാൾ, അബു ഈസ തുർമുദിയേക്കാൾ നിപുണനാണ്, നിപുണനാണ്. അത് ഇമാം നസായിയുടെ കഴിവ് മനസ്സിലാക്കാൻ പറ്റില്ല. ഇമാം സഹബിയുടെ ഉദ്ധരണിയാണ് വഹുവ ജാരിൻ ഫീ മിദ്മാരിൽ ബുഖാരി വ അബീ സുറ. അബൂ സുറ റാസിയുടെയും ഇമാം ബുഖാരിയുടെയും ലൈനിലായിരുന്നു ആരുടെ പോക്ക്? ഇമാം നസായിയുടെ പോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു നിലവാരത്തിലേക്ക് പഠനവും അറിവും ഹിഫ്ളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ സഹബി പറയുന്നത്. സുനൻ നസായി ക്രോഡീകരിക്കപ്പെട്ടപ്പോൾ, മുജ്തബ ക്രോഡീകരിക്കപ്പെട്ടപ്പോൾ ഇമാം നസായിക്ക് അവസരം കിട്ടി. എന്തിന്? ബുഖാരിന്റെയും മുസ്ലിമിന്റെയും രണ്ടാളുടെയും തരീഖത്ത് തന്റെ സുനനിൽ ക്രോഡീകരിക്കാൻ. അതുകൊണ്ട് തന്നെ സുനനു നസായി നമ്മൾ പഠനവിധിയാക്കുമ്പോൾ അധ്യായങ്ങൾക്ക് ടൈറ്റിൽ നൽകിയ വിഷയത്തിൽ, തർജ്ജമകളുടെ വിഷയത്തിൽ, അതേപോലെ തന്നെ തർജ്ജമകൾ ധാരാളം കാണാൻ സാധിക്കും സുനൻ നസായിൽ. അതിന്റെ വിഷയത്തിൽ മതവിധികൾ മനനം ചെയ്യുന്ന വിഷയത്തിൽ ഇമാം ബുഖാരിയുടെ രീതിയാണ് ആര് സ്വീകരിച്ചത്? നസായി സ്വീകരിച്ചത്. ഇമാം ബുഖാരിയുടെ രീതിയാണ് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ധാരാളം തർജ്ജമകൾ നൽകിയിട്ടുണ്ട്, ഉപശീർഷകങ്ങൾ. അത് ഇമാം ബുഖാരിയുടെ പ്രത്യേകതയാണ്. അതേപോലെ തന്നെ കർമ്മശാസ്ത്ര വിധികൾ ഇമാം ബുഖാരി എന്ത് ചെയ്തിട്ടുണ്ട്? സഹീഹുൽ ബുഖാരിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ധാരാളമായിട്ട്. അപ്പൊ അത് ആ ഒരു രീതി ബുഖാരിയിൽ നിന്ന് ഇമാം നസായി കടമെടുത്തു. എന്നാ ഇമാം മുസ്ലിമിന്റെ ആര്, ഇമാം ഞാൻ പറഞ്ഞു മുസ്ലിമിന്റെ സഹീഹുൽ മുസ്ലിമിന് ആരാ അധ്യായങ്ങൾക്ക് ശീർഷകം നൽകിയത്? സഹീഹുൽ ബുഖാരിയിൽ ഇമാം മുസ്ലിം അല്ല, സഹീഹുൽ മുസ്ലിമിൽ ഇമാം മുസ്ലിം അല്ല അധ്യായങ്ങൾക്ക് ശീർഷകങ്ങൾ നൽകിയത്, അതാരാ? അതിനെ ശർഹ് ചെയ്തപ്പോ ഇമാം നബവിയാണ്, മനസ്സിലെ? അതുകൊണ്ട് തന്നെ ആ ഒരു രീതി മുസ്ലിമിൽ നിന്ന് ഇമാം നസായി എടുത്തില്ല. ഇമാം മുസ്ലിമിൽ നിന്ന് എടുത്തതെന്നറിയോ? ഒരൊറ്റ സിയാഖിൽ കുറെ ഹദീസുകൾ ഒന്നിച്ചു കൊടുക്കും, ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ എന്ത് ചെയ്യും? ഒരിടത്ത് നൽകും. അതാണ് ഇമാം മുസ്ലിമിന്റെ പ്രത്യേകത. അത് ഇമാം മുസ്ലിമിൽ നിന്ന് എടുത്തു. അതുകൊണ്ട് തന്നെ ഒരധ്യായത്തിന് കീഴിൽ ധാരാളം ഹദീസുകൾ ആര് കൊണ്ടുവരും? ഇമാം നസായി കൊണ്ടുവരും. അത് ഇമാം മുസ്ലിമിനെ അനുകരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ശൈലിയാണ്. ഏതായാലും ഇമാം നസായിയുടെ ആ രചന അതിന്റെ പ്രത്യേകതയാണ് ഇവിടെ പണ്ഡിതന്മാര് ഉണർത്തുന്നത്. 51 കിതാബുകൾ ഇമാം നസായിയുടെ സുനനിനുണ്ട്, അൽ മുജ്തബക്ക്. 5774 ഹദീസുകളാണ് സുനനു നസായി അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇമാം നസായിക്ക് അസ്സുനനുൽ കുബ്ര രചനയുണ്ട്. സുനൽ കുബ്രനെ കുറിച്ച് പറഞ്ഞില്ലേ, അതിൽ നിന്നാണ് സുനനു സുഗ്ര അല്ലെങ്കിൽ മുജ്തബ എടുത്തത്. അതേപോലെ അബ്ദുറഹ്മാൻ അൽ മുത്തറൂഖുൻ അമലുൽ യൗമി വല്ലൈല തുടങ്ങിയതൊക്കെ ഇമാം നസായിയുടെ രചനകളാണ്. സുനൻ നസായിയെ ഇസ്ലാമിക ലോകം പരിഗണിച്ചത്. സുനൻ നസായിക്ക് ധാരാളം ഷറഹുകളുണ്ട്, ഷറഹുകൾ അതിനെ വിശദീകരിച്ച ഗ്രന്ഥങ്ങൾ. അതിൽപ്പെട്ടതാണ് ദഹ്റുർ റുബാ അലൽ മുജ്തബ ഇമാം സുയൂത്തിയുടേത്, ദഹീറത്തുൽ ഉഖ്ബ ഫി ഷറഹിൽ മുജ്തബ മുഹമ്മദ് ബിൻ അലി ഇബ്നു ആദം അൽ എത്തിയോപ്യ അദ്ദേഹത്തെ പണ്ഡിതനാണ്, പിൽക്കാലക്കാരനാണ്. ഇമാം സിന്ധിയുടെ ഹാഷിയ മുഹമ്മദ് ബിൻ അബ്ദുൽ ഹാദി അ സിന്ധി, ഇവിടെ പറഞ്ഞ ഫതുഹുൽ വദൂദിന്റെ ഓദർ തന്നെ, മുഹമ്മദ് ബിൻ അബ്ദുൽ ഹാദി അ സിന്ധിയുടെ ഹാഷിയത്തു സിന്ധി അലാ സുനനിൻ നസായി, ഇതേപോലെ ഒരു ഹാഷിയ സുയൂത്തിക്കുണ്ട് സുനൻ നസായിക്ക് വേറെ, ഹാഷിയത്തു സുയൂത്തി എന്ന പേരിൽ. അൽ ഇംആൻ ഫി ഷറഹി മുസന്നഫുൻ നസായി, അത് പിൽക്കാലക്കാരനായ ഒരു പണ്ഡിതൻ അബു അബ്ദുറഹ്മാൻ അബുൽ ഹസൻ അലി ഇബ്നു അബ്ദുള്ള ഇബ്നു അമ്മ എന്ന് പറയുന്ന പണ്ഡിതന്റേതാണ്. ഇതും ഒരു ബൃഹത്തായ രചനയാണ് സുനൻ നസായിക്കുള്ള ഷറഹിൽ. അതും ഞാൻ കൊണ്ടുവന്ന് പറഞ്ഞത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു രചനയെ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ അതാത് കാലങ്ങളിൽ പരിഗണിച്ചാണ്. ഇന്ന് ഇതിപ്പോ ഞാൻ ഇപ്പൊ കഴിഞ്ഞുപോയത്, ഇന്നിപ്പോ സുനൻ നസായി ആട്ടെ, അബൂദാവൂദ് ആവട്ടെ, അതേപോലെ ഇനി തുർമുദി ആട്ടെ, അതിനൊക്കെ ഷറഹുകൾ വേറെപ്പുണ്ട്, ഇപ്പൊ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. ഇപ്പൊ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദുൽ ബദർ മസ്ജിദുൽ നബവിയിൽ ക്ലാസ് എടുക്കുന്ന ഞങ്ങളുടെ ഉസ്താദ് കൂടിയാണ്. ഹദീസിന്റെ വിഷയത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല, അബ്ദുൽ മുഹ്സിനുൽ ബദർ. അദ്ദേഹത്തിന് ഈ സുനനുകൾക്കൊക്കെ ഷറഹുണ്ട്. അതേപോലെ തന്നെ അബ്ദുൽ അസീസ് റാജിഹി, അബ്ദുൽ അസീസ് അറാജിഹി ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യനാണ്. അബ്ദുൽ അസീസ് റാജിഹി എന്നും റിയാദിൽ ജീവിച്ചിരിപ്പുള്ള പണ്ഡിതനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ പിന്നെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ ദർസിൽ ഒരിക്കൽ പങ്കെടുത്തിട്ടുണ്ട്. ഇബ്നു ബാസിനോട് എല്ലാത്തിലും ഒരു പിന്നെ ഒത്തു നിൽക്കുന്ന പണ്ഡിതനാണ് ആര്, അബ്ദുൽ അസീസ് റാജിഹി റഹ്മത്തുള്ളാഹി അലൈഹി അല്ല ഹഫിളഹുല്ല. അദ്ദേഹത്തിന് ഇതിന് ഷറഹുണ്ട്. വേറെയും പണ്ഡിതന്മാരുണ്ട് സുനനുൻ നസായിക്ക് ഷറഹ് നൽകിക്കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ, മനസ്സിലായത്. ഏതായാലും ഹദീസുകൾ മൂന്നാം നൂറ്റാണ്ടിൽ ക്രോഡീകരിച്ച രചനകളിൽ ഒന്നാണ് സുനൻ അബി ദാവൂദ്, മറ്റൊന്ന് സുനൻ അൻ നസായി. കയ്യെഴുത്ത് പ്രതികൾ പിന്നെ സൂക്ഷിക്കപ്പെട്ട മക്തബകളുണ്ട്, അൽ മക്തബത്തു ബാഹിരിയ എന്ന് പറയുന്ന മക്തബയിൽ പ്രസിദ്ധമാണ്. അതേപോലെ തന്നെ ഇന്ത്യയിൽ പല മക്തബകളുണ്ട്, ഇന്ത്യയിൽ പല മക്തബകളുണ്ട്. പിന്നെ സുനനുകളുടെയൊക്കെ കയ്യെഴുത്ത് പ്രതികൾ ഉണ്ടല്ലോ, അത് കൂടുതൽ സൂക്ഷിക്കപ്പെട്ട സ്ഥലം ഇന്ത്യ പോലുള്ള നാടുകളാണ്, ഇന്ത്യ പോലുള്ള നാടുകളാണ്. ഏതായാലും പല കോപ്പികൾ എന്ത് ചെയ്തിട്ടുണ്ട് കയ്യെഴുത്ത് പ്രതി എന്ന് പറഞ്ഞെങ്കിൽ, ഇമാമന്മാർ ഇത് ഓതുമ്പോൾ ശിഷ്യന്മാരെ എഴുതണതാണ്, ശിഷ്യന്മാർ എഴുതണതാണ്. അങ്ങനെ ആ ശിഷ്യന്മാർ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാണ്, അവരുടെ നാടുകളിൽ പോയിട്ട് സൂക്ഷിക്കുന്നതാണ്, അവരുടെ നാടുകളിൽ കൊണ്ടുപോയി സൂക്ഷിക്കുന്നതാണ്. ഹദീസ് വിജ്ഞാനങ്ങളെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ ഇന്ത്യയിലെ അഹ്ലുൽ ഹദീസിന്റെ പണ്ഡിതന്മാർ ശ്ലാഘനീയമായ സേവനം നടത്തിയത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇവിടെയൊക്കെ ജീവിക്കുന്ന പണ്ഡിതന്മാർ പറയാറുണ്ട്, ഇന്ത്യയിലെ അഹ്ലുൽ ഹദീസിന്റെ പണ്ഡിതന്മാരില്ലായിരുന്നുവെങ്കിൽ ഹദീസ് വിജ്ഞാനം അസ്തമിക്കുമായിരുന്നു. അതല്ലേ, അഹ്ലുൽ ഹദീസിന്റെ പണ്ഡിതന്മാർ ഇന്ത്യയിൽ, ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പിന്നെപ്പോ ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഭാഗം മാത്രമായി പരിഗണിക്കേണ്ട, ഇന്ത്യ പൊതുവിൽ ഇനിയിപ്പോ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഭാഗം മാത്രം പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അവിടെയും നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ ഹദീസ് വിജ്ഞാനങ്ങളെ സംരക്ഷിക്കുകയും അതിന് ഖിദ്മത്ത് ചെയ്യുകയും ചെയ്യുന്നതിൽ പിന്നെ വലിയ സേവനമാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മളിവിടെ പറയുമ്പോൾ തന്നെ കണ്ടില്ലേ ഈ അബൂദാവൂദിന്റെ പിന്നെ ഷറഹിൽ ഒക്കെ, പിന്നെ ഇപ്പൊ സിന്ധിനെയൊക്കെ ചേർത്തിട്ടാണ്, നിസ്ബ ചെയ്തിട്ടാണ്. അതേപോലെ മുബാറക് ഫൂരി ഒക്കെ എനിക്ക് ചേർത്തിട്ടാണ്. അടുത്തത് ഇമാം തുർമുദിയുടെ ജാമിയാണ്, സുനനുകളിൽ ഇമാം തുർമുദിയുടെ ജാമിയാണ്. സുനനുൻ നസായിയാണോ അതല്ല തുർമുദിയാണോ, ആറ് കിതാബുകൾ എണ്ണുമ്പോൾ മൂന്നാം സ്ഥാനത്ത് വരേണ്ടത്? ചിലർ അബൂദാവൂദിനേക്കാൾ തുർമുദിയേക്കാൾ സുനൻ നസായിക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പക്ഷെ ഭൂരിപക്ഷവും അബൂദാവൂദിനാണ് മൂന്നാം സ്ഥാനം, സഹീഹ് ബുഖാരി, സഹീഹ് മുസ്ലിം, പിന്നെ സുനൻ അബീ ദാവൂദ്, പിന്നെ സുനനുൻ നസായി. പലരും സുനൻ തുർമുദിയാണ് നാലാമത് എണ്ണിയിട്ടുള്ളത്, സുനൻ നസായി അഞ്ചാമതായിട്ട് എണ്ണിയിട്ടുള്ളത്. പക്ഷെ സുനൻ നസായിക്ക് അതിന്റെ ആ ഒരു സ്ഥാനമുണ്ട്, നാലാമത് പരിഗണിക്കപ്പെടുന്ന സ്ഥാനമുണ്ട്. ഇമാം തുർമുദിയുടെ രചനയുടെ പേര് സുനൻ തുർമുദിയുടെ പേര് അൽ ജാമിഉൽ മുഖ്തസർ മിന സുനനി അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ മഅരിഫത്തു സഹീഹി വൽ മഅലൂലി വ മാ അലൈഹിൽ അമൽ. അതാണ് സുനൻ തുർമുദിയുടെ പേര്. സുനൻ തുർമുദി ആര്, അല്ലെങ്കിൽ ജാമിഉൽ തുർമുദി എന്ന പേരിൽ പ്രസിദ്ധാണെങ്കിലും അതിന്റെ യഥാർത്ഥ പേര് ഇതാണ്. ഇമാം തുർമുദി, അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ബിൻ ഈസ ഇബ്നു സൗറ ഇബ്നു മൂസ ഇബ്നു ദഹാക് അത്തുർമുദിയാണ്. തുർമുദ് എവിടെ സ്ഥിതി ചെയ്യുന്നത്? തുർമുദ് സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ ഇറാന്റെ വടക്ക് ഭാഗത്ത് ജൈഹൂൻ നദി തീരത്താണ്. ആ നദിയുടെ ആ ഭാഗത്താണ് തിർമുദ് എന്ന് അല്ലെങ്കിൽ തുർമുദ് എന്ന് പറയുന്ന സ്ഥലം. തിർമിദ് അല്ലെങ്കിൽ തുർമുദ് എന്ന് പറയുന്ന സ്ഥലം, അവിടെയാണ് ഇമാം തുർമുദി ജീവിച്ചത്. നോക്കി നിങ്ങൾ ഹദീസ് പണ്ഡിതന്മാരൊക്കെ എവിടുന്ന വരുന്നേ? ആ അതായത് അഫ്ഗാനിസ്ഥാൻ ഇറാൻ ആ ഭാഗങ്ങളാണ്. ബുഖാരി മുസ്ലിം അബൂദാവൂദ് തുർമുദി നസായി. ഇനി ഇതാ ഇറാന്റെ ഹൃദയഭാഗത്ത് നിന്നാണ് ആര്, ഇബ്നു മാജ. ഇമാം തുർമുദി തന്റെ ജാമിയ ക്രോഡീകരിച്ചപ്പോ അതിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധ ഇൽതസമ ഫീഹി തുർമുദി ബി അല്ല യുഖ്രിജ ഇല്ല ഹദീസൻ അമില ബിഹി ഫഖീഹുൻ അവ ഇഹ്തജ ബിഹി മുജ്തഹിദ്. ഒരു കർമ്മശാസ്ത്ര പണ്ഡിതൻ കർമ്മത്തിന് സ്വീകരിച്ച ഹദീസ്, അല്ലെങ്കിൽ ഒരു ഗവേഷണ പടുവായ പണ്ഡിതൻ തെളിവ് പിടിച്ച ഹദീസ്, ഇത് മാത്രമാണ് ആര് കൊണ്ടുവന്നത്? ഇമാം തുർമുദി സുനനിൽ കൊണ്ടുവന്നത്. ഇമാം തുർമുദിയുടെ പ്രത്യേകത ഒരു ഫഖീഹ് അമലിനെടുത്ത ഹദീസ്, അല്ലെങ്കിൽ ഒരു ഗവേഷകൻ ഗവേഷണം നടത്താൻ ഉദ്ദേശിച്ച ഹദീസ്, അതാണ് ആര് കൊണ്ടുവന്നത്? ഇമാം തുർമുദി സുനനിൽ കൊണ്ടുവന്നത്. ഫഖീഹ് എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്ര പണ്ഡിതൻ. സഹീഹ് മാത്രം അദ്ദേഹം ചെയ്തില്ല, പരിഗണിച്ചിട്ടില്ല. സുനനിൽ ജാമിഅയിൽ സഹീഹ് കൊണ്ടുവന്നു, എന്നിട്ട് സഹീഹാണെന്ന് വിവരിച്ചു. ഹസനായ ഹദീസ് കൊണ്ടുവന്നു, എന്നിട്ട് അത് വിശദീകരിച്ചു. ദി ഹദീസുൻ ഹസൻ എന്ന് പറഞ്ഞു. ആദ്യമായിട്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഹസൻ ഇന്ന ഹദീസ് ഹസനാണ് എന്ന ആ ഇത് പ്രസിദ്ധീകരിച്ചത് ആരാ? അത് ഇമാം തുർമുദിയാണ്. ഇമാം തുർമുദി ലോകരെ അതിൽ അത്ഭുതപ്പെടുത്തിയിട്ട് പരിഭ്രമത്തിലാക്കിയിട്ടുണ്ട്. അതായത് ഹദീസ് സഹീഹ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഈ ഹദീസ് ഹസനാകുന്നു എന്ന് പറഞ്ഞാൽ ഇമാം തുർമുദി അതുകൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ്, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഇമാം തുർമുദി ഹസൻ എന്ന സാങ്കേതിക ശബ്ദം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്നതിൽ ഗ്രന്ഥരചനകൾ കാണാൻ സാധിക്കും. ഇന്ന ഹദീസിനെ കുറിച്ച് ഇമാം തുർമുദി ഹസൻ എന്ന് പറഞ്ഞാൽ ഇമാം തുർമുദി അതുകൊണ്ട് എന്ത് ഉദ്ദേശിച്ചു, അതിൽ രചനകൾ കാണാൻ സാധിക്കും. മുസ്തലഹു ഹസൻ എന്ന തുർമുദി എന്ന പേരിൽ ഒരു കിതാബ് കാണാം. അതേപോലെ ഇമാം തുർമുദി ഹദീസിന്റെ അധ്യായങ്ങൾ താഴെ വഫിൽ ബാബ് എന്ന് കൊടുക്കും. വഫിൽ ബാബ് എന്നിട്ട് എന്ത് ചെയ്യും? വഫിൽ ബാബ് എന്നിട്ട് റിവായത്തുകൾ കൊടുക്കും. അപ്പൊ ഈ വഫിൽ ബാബ് കൊണ്ട് എന്താ ഇമാം തുർമുദി ഉദ്ദേശിച്ചത്? അതിൽ രചനകൾ കാണാൻ സാധിക്കും. അതാണ് നുസ്ഹത്തുൽ അൽബാബ് ഫി ഖൗലി തുർമുദി വഫിൽ ബാബ്. വഫിൽ ബാബ് എന്നുള്ളത് കൊണ്ട് ഇമാം തുർമുദി ഉദ്ദേശിച്ചത് എന്ത്? അതാണ് ആ ഗ്രന്ഥം ഈ ഗ്രന്ഥം വിശദീകരിക്കുന്നത്. അത് ഹസൻ ഇബിന് മുഹമ്മദ് ബിൻ ഹൈദർ അൽ വാഇലി എന്ന് പറയുന്ന പണ്ഡിതന്റെ രചനയാണ്. ഇമാം തുർമുദി വഫിൽ ബാബ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അതിന്റെ വിശദീകരണത്തിൽ ഒരു ഗ്രന്ഥം. ആ വിഷയത്തിൽ അൽ ഹാഫിൽ ഇബിൻ ഹജർ അൽ അസ്ഖലാനിക്ക് ഒരു കിതാബുണ്ട്, അൽ ബാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിതാബ് ഇമാം ഇബിൻ ഹജറിനുണ്ട്. അതായത് ഇമാം തുർമുദി വഫിൽ ബാബ് എന്ന് പറഞ്ഞിട്ട് തന്റെ ഹദീസ് ഗ്രന്ഥത്തിൽ കൊടുത്തത് അതിന്റെ ഉദ്ദേശം അതിന്റെ ലക്ഷ്യം അത് വിശദീകരിക്കുന്ന വിഷയത്തിൽ ഇബിൻ ഹജറിന് തന്നെ ഒരു കിതാബ് പറയപ്പെട്ടിട്ടുണ്ട്. ഇമാം തുർമുദി ഹദീസ് കൊടുക്കും, ഹദീസിന്റെ വിധി സഹീഹാണോ ദഈഫാണോ ഇത് കൊടുക്കും. കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ വീക്ഷണങ്ങൾ കൊടുക്കും. അതേപോലെ തന്നെ പണ്ഡിതന്മാരുടെ വാക്കുകളും ഹദീസിൽ അഹ്കാമുണ്ടല്ലോ, മതവിധികളെ പ്രതിപാദിക്കുന്ന ഹദീസുകൾ പണ്ഡിതന്മാരുടെ വാക്കുകളൊക്കെ സുനനിൽ എടുത്തു കൊടുക്കും. അപ്പൊ സുനൻ തുർമുദിയുടെ പ്രത്യേകത അല്ലെങ്കിൽ ജാമിഅ തുർമുദിയുടെ പ്രത്യേകത ഹദീസുണ്ട്, ഹദീസിന്റെ വിധിയുണ്ട്, പിന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ വീക്ഷണങ്ങളും വാക്കുകളും അതും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് എന്തുള്ളത്, ജാമിഅ തുർമുദി ക്രോഡീകരിക്കപ്പെട്ടുള്ളത്. ഇമാം തുർമുദി തന്റെ ജാമിയ തുർമിയെ കുറിച്ച് ഇമാം തുർമുദി പറഞ്ഞൊരു വാക്കുണ്ട്, അതെന്താ? മൽ കാന ഫി ബൈതിഹി ഹാദൽ കിതാബ് ഫകഅന്നമ ഫി ബൈതിഹി നബിയ്യുൻ യതകല്ലം. എന്താ, ആരുടെയെങ്കിലും വീട്ടിൽ ഈ കിതാബ് ഉണ്ടെങ്കിൽ, ഏത് കിതാബ്? ഇമാം തുർമുദി പറയണം, തന്റെ ജാമിയ തുർമുദി ഉണ്ട് എങ്കിൽ, സുനൻ തുർമുദി ഉണ്ടെങ്കിൽ, ആ വീട്ടിൽ സംസാരിക്കുന്ന ഒരു നബി ഉള്ളത് പോലെയാണ്. എന്താ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളെ അദ്ദേഹം ക്രോഡീകരിച്ച് അദ്ദേഹം അത് ഉറപ്പ് വരുത്തിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അദ്ദേഹം അത് പുറത്തേക്ക് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അദ്ദേഹം പറയാണ് ഇതിനു മുമ്പ്, ഈ വരിന് മുമ്പ് കാണാൻ, ഞാൻ ഈ കിതാബ് രചിച്ചു, എന്നിട്ട് ഞാൻ പിന്നെ ഇറാഖിലെ പണ്ഡിതന്മാരുടെ മുമ്പിൽ ഇത് അവതരിപ്പിച്ചു, അവരെല്ലാവരും ഇത് സമ്മതിച്ചു, സഹിയാണ് സമ്മതിച്ചു, പിന്നെ ഞാൻ ഹിജാസിലേക്ക് പോയി, ഹിജാസിലെ പണ്ഡിതന്മാരുടെ മുമ്പിലൊക്കെയും ഇത് അവതരിപ്പിച്ചു, അവരെല്ലാവരും ഇത് സമ്മതിച്ചു, എന്നിട്ടാണ് ഞാൻ ഇത് പ്രസിദ്ധീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ ഈ സുനൻ ആരുടെ വീട്ടിലുണ്ട്, ആ വീട്ടിൽ സംസാരിക്കുന്ന ഒരു നബി ഉള്ളത് പോലെയാണ് എന്ന് ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി പറയണ്ടായി. 3956 ഹദീസുകളാണ് ജാമിയ തുർമുദി അല്ലെങ്കിൽ സുനന തുർമുദിയിൽ ഉള്ളത്. സുനന തുർമുദിക്കും ഇതേപോലെ പിന്നെ ധാരാളം ഷറഹുകളുണ്ട്. ആരിദത്തുൽ അഹ്വദി ഷറഹ് സുനന തുർമുദി ഇമാം അബൂബക്കർ ഇബ്നുൽ അറബിയുടേതാണ്. അതേപോലെ അന്നഫുഷദി ഷറഹ് സുനന തുർമുദി അത് ഇബ്നു സയ്യിദ് നാസ് അലി ആമുരിയുടേതാണ്. പിന്നെ തുഹ്ഫത്തുൽ അഹ്വദി ഷറഹ് ജാമിയ തുർമുദി ഇന്ത്യൻ പണ്ഡിതനാണ് അദ്ദേഹം, അബുൽ ആല മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ മുബാറക് ഫൂരി, മുബാറക് ഫൂരിയുടെ തുഹ്ഫത്തുൽ അഹ്വദി പ്രസിദ്ധമായ ഷറഹാണ്. പിന്നെ മഅരിഫു സുനൻ ഷറഹ് ജാമിയ തുർമുദി, ഖൂതുൽ മുഖ്തദി ആല ജാമിയ തുർമുദി, എനിക്ക് തോന്നുന്നത് ഇത് സുയൂത്തിയുടേതാണ്. അതായത് സുയൂത്തിക്ക് ആ സുയൂത്തിക്ക് തുർമുദിക്ക് ഒരു ഷറഹുണ്ട്. എന്റെ പേര് ഞാൻ ഒന്ന് ഉറപ്പ് വരുത്താൻ എനിക്ക് പറ്റിയിട്ടില്ല, ഖൂതുൽ മുഖ്തദി എന്നുള്ളത്. ഏതായാലും ഇമാം സുയൂത്തിയുടെ ശർഹ് പ്രസിദ്ധമാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരും ഇമാം തുർമുദിയുടെ സുനനിന് ശർഹ് ചെയ്ത പണ്ഡിതന്മാരാണ് ഞാൻ പറഞ്ഞത്, അബ്ദുൽ അസീസ് റാജിഫയ്യ പോലുള്ള, അതേപോലെ അബ്ദുൽ മഹ്സിൻ അൽ ബദറിനെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ, മുഖ്താർ മുഹമ്മദ് മുഖ്താർ ഷങ്കീത്തി അദ്ദേഹത്തിനും അത് തുർമുദിക്ക് ഷറഹുണ്ട്. ഇതാണ് മൂന്നാമത്തെ സുനൻ, സുനൻ ഇമാം അത്തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി. കുറെ ചരിത്രങ്ങളും കുറെ വിഷയങ്ങളാണ് ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പക്ഷെ അതിന് നമ്മളൊരു പെട്ടെന്നുള്ള വായനയാണ് ഈ സുന്നികളെ കുറിച്ച് ഈ ആഴ്ചയിൽ മുൻനിർത്താൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ കുറെ വിഷയങ്ങൾ ചരിത്രങ്ങൾ ഇത് ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇനി ആരുടേതാണ് അവസാനത്തെ സുനൻ? സുനൻ ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി, അബു അബ്ദുള്ള മുഹമ്മദ് ബിൻ യസീദ് ഇബ്നു മാജ. അദ്ദേഹം അറബിയാണ്, എന്നാ ബനു റബി ആ ഗോത്രത്തിലേക്ക് അവരുടെ മൗലയായി പിടിച്ച മൗലമാരിൽപ്പെട്ടതാണ്, അതുകൊണ്ടാണ് റബഈ എന്ന് പറയുന്നത്. അദ്ദേഹം ഖസ്വീനിയാണ്. ഖസ്വീൻ എവിടെ? ഖസ്വീൻ, ഖസ്വീൻ ഇന്നത്തെ ഇറാനിലെ തെഹ്റാനിൽ സ്ഥിതി ചെയ്യുന്ന, തെഹ്റാന്റെ വടക്ക് ഭാഗത്തൊക്കെ ആയിട്ട് വരും സ്ഥിതി ചെയ്യുന്ന അറിയപ്പെട്ട സ്ഥലമാണ് ഖസ്വീൻ. അബ്ദുൽ കരീം അൽ ഖസ്വീൻ, ആരാ അബ്ദുൽ കരീം അൽ ഖസ്വീൻ? ഖസ്വീനി ഇമാം റാഫി, ഇമാം റാഫി ഷാഫി മദബിൽ ഇമാം നവവിയെ പോലെ മറ്റൊരു നവവിയാണ് ആര്? റാഫി. റാഫി ആരാണ്? ഖസ്വീനിയാണ്, ഖസ്വീനിയാണ്. മുസ്ലിം ലോകത്തിന് കുറെ പണ്ഡിതരെ ശ്രേഷ്ഠരെ സമ്മാനിച്ച നാടാണ് ആര്? ഖസ്വീൻ. ആ നാട്ടുകാരനാണ് പിന്നെ പേർഷ്യൻ ഭാഷയിൽ ഖസ്വീൻ എന്നാ പറയാം സ്ഥലത്തിന്. മുഹമ്മദ് ബിൻ യസീദ് ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി 207 ജനിച്ചു, 273 അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ സുനൻ പ്രസിദ്ധമായ സുനനാണ്. പിന്നെ ഈ സുനൻ ഉണ്ടല്ലേ, പിന്നെ അബുൽ ഫദൽ മുഹമ്മദ് ബിൻ താഹിർ എന്ന് പറയുന്ന പണ്ഡിതൻ, അബുൽ ഫദൽ മുഹമ്മദ് ബിൻ താഹിർ, അദ്ദേഹം 507 ജീവിച്ചത്, 507 അല്ല മരിച്ചത്, 507. അപ്പൊ 507 മരിച്ച ഈ അബുൽ ഫദൽ മുഹമ്മദ് ബിൻ താഹിറാണ് ആദ്യമായി സുനൻ ഇബ്നു മാജയെ എവിടെ കൊണ്ടുവന്നത്? കുതുബ് സിത്തയിലേക്ക് കൊണ്ടുവന്നത് അല്ലേ. സഹീഹുൽ ബുഖാരി, സഹീഹുൽ മുസ്ലിം, സുനൻ അബീ ദാവൂദ്, സുനൻ തുർമുദി, സുനൻ നസായി അല്ലേ, ഈ അഞ്ചെണ്ണായിരുന്നു. ആറാം സ്ഥാനത്തുണ്ടായിരുന്നത് മൂവത്തയാണ്, കുത്തുബ് സിദ്ദീഖ് മൂവത്ത ആ ഒരു പരിഗണനയിലായിരുന്നു. പക്ഷേ അബുൽ ഫദൽ മുഹമ്മദ് ഇബ്നു ത്വാഹിർ റഹ്മത്തുള്ളാഹി അലൈഹി 507 ജീവിച്ച മഹാപണ്ഡിതനാണ്. അദ്ദേഹമാണ് എന്ത് ചെയ്തത്, സുനനുൻ നസായിയെ കുത്തുബ് സിദ്ദീഖിലേക്ക് നോമിനേറ്റ് ചെയ്തത്. അങ്ങനെ അതിൽ ഇപ്പുറം ഇസ്ലാമിക ലോക പണ്ഡിതന്മാർ കുത്തുബ് സിദ്ദീഖിൽ ഈ ആറ് കിതാബുകളിൽ ആറാമത്തേത് ആരെ പരിഗണിച്ചു? സുനൻ ഇബ്നു മാജയെ പരിഗണിച്ചു. ഹുവ കിതാബു മുഫീദുൻ ഖവിയ്യു തബ്വീബ് ഫിൽ ഫിഖ്. ഇബ്നു ഹജർ ഇബ്നു കസീർ റഹിമഹുള്ള പറയാണ് സുനൻ ഇബ്നു മാജ എന്ന് പറഞ്ഞാൽ കിതാബുൻ മുഫീദുൻ, ഉപകാരപ്രദമായ കിതാബാണ്. ഖവിയ്യു തബ്വീബ് ഫിൽ ഫിഖ്, കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ അധ്യായങ്ങൾ നൽകുന്ന ഉണ്ടല്ലോ, അതിൽ ഖവി ശക്തമായ രചനയാണ്. സുനൻ ഇബ്നു മാജന്റെ പ്രത്യേകത എന്ന് ഞാൻ എഴുതിയില്ല, ബുഖാരി മുസ്ലിമൊക്കെ ഉണ്ടല്ലോ, ആദ്യം അഖീദപരമായ വിഷയങ്ങൾ അവരുടെ സഹീഹുകളിൽ കൈകാര്യം ചെയ്തത്. അഖീദ മുസ്ലിമും അങ്ങനെ തന്നെ, അഖീദയുമായി ബന്ധപ്പെട്ട ഒരു ആമുഖത്തിലാണ് അവരുടെ സഹീഹുകൾ തുടങ്ങുന്നത്. സുനന് അബീ ദാവൂദും സുനന് തുർമുദിയും സുനന് നസായിയും അങ്ങനെയല്ല. അവരെന്താ, കിതാബ് ത്വഹാറയിൽ കർമ്മശാസ്ത്രപരമായിട്ടുള്ള വിഷയങ്ങളിലാണ് അവരുടെ രചന തുടങ്ങിയത്. മനസ്സിലായോ? ഇമാം ഇബ്നു മാജ ഈ സുനനുകളിൽ നിന്ന് വേറിട്ട് സഹീഹുകളെ അനുകരിച്ചിട്ടാണ് തന്റെ സുനൻ തുടങ്ങിയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിബാഉ സുന്നയുമായി ബന്ധപ്പെട്ട, വിശ്വാസപരമായി ബന്ധപ്പെട്ടതായ ഒരു തുടക്കമാണ് ആർക്കുള്ളത്? സുനന് ഇബ്നു മാജക്കുള്ളത്. ഏതുപോലെ? സഹീഹുൽ ബുഖാരി പോലെ, സഹീഹ് മുസ്ലിമിനെ പോലെ. അസ്സുനൻ ജാമിഉൻ ജയ്യിദുൻ കസീറുൽ അബ്വാബ് വൽ ഖറായിബ്, അത് ഇബ്നു ഹജറിന്റെ താലിഖാണ്, അനുബന്ധമാണ് എന്നാണ്. സുനന് ഇബ്നു മാജ എന്ന് പറഞ്ഞാൽ ജാമിഉൻ ജയ്യിദ്, നല്ലൊരു പിന്നെ ഹദീസ് ക്രോഡീകരണ ഗ്രന്ഥമാണ്. കസീറുൽ അബ്വാബ് ധാരാളം അധ്യായങ്ങൾ കൊടുത്തിട്ടുള്ള രചന. പക്ഷെ വൽ ഖറായിബ്, അതിൽ കുറെ ഖറായിബുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഖറായിബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സുനൻ ഇബ്നു മാജയിൽ മൗദുആയ ഹദീസുകൾ ചിലതുണ്ട്, മൗദുആയ ഹദീസുകളുണ്ട് ചില. അതാണ് പിന്നെ സുനൻ ഇബ്നു മാജയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് ജമാലുദ്ദീൻ അൽ ഖാസിമി പറയാണ്, കാന ഇബ്നു മാജ ഹാഫിളൻ സദൂഖൻ വാസിഉൽ ഇൽം. ഇബ്നു മാജ ഹാഫിളാണ്, സദൂഖാണ്, വിശ്വസ്തനാണ്, വാസിഉൽ ഇൽം വിശാലമായ അറിവുള്ള ആളാണ്. സുനനിബിനുമാജയുടെ ദർജ കുറഞ്ഞു പോയത് എന്തുകൊണ്ടാ? അതിൽ ചില മുൻകറായ റിപ്പോർട്ടുകളുണ്ട്, ഖലീലും മിനൽ മൗദുആത്ത്, എന്താ ചില മൗദുആയ ഹദീസുകളുണ്ട്. മൗദുആയ ഹദീസുകളും മുൻകറായ ഹദീസുകളും അതിൽ സ്ഥാനം പിടിച്ചോടുകൂടി എന്ത് ചെയ്ത്, അതിന്റെ ദർജ കുറഞ്ഞുപോയി. അതില്ല എങ്കിൽ ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി വളരെ ബൃഹത്തായ ഹാഫിളായ സദൂഖായ വിശാലജ്ഞാനമുള്ള പണ്ഡിതനാണ് എന്ന് ജമാലുദ്ദീൻ ഖാസിമി ഇതിനെക്കുറിച്ച് പറയും. മനസ്സിലായി? ശരിയാണ്, ഇബ്നു മാജയിൽ എന്തുണ്ട്, ചില ഹദീസുകൾ മൗദുആയ ഹദീസുകളാണ്. അതുകൊണ്ട് തന്നെ ഇബ്നുൽ ജൗസിയുടെ മൗദുആത്തിൽ ഇബ്നു മാജയിൽ നിന്നുള്ള മൗദുആയ ഹദീസുകളെ വേറിട്ട് തന്നെ അദ്ദേഹം അല്ല അത് കുറെ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ട 4341 ഹദീസുകളാണ് സുനൻ ഇബ്നു മാജയിൽ. അതിൽ 3002 ഹദീസുകൾ കുത്തുബ് ഖംസ. കുത്തുബ് ഖംസ എന്ന് പറഞ്ഞാൽ സഹീഹ് ബുഖാരി മുസ്ലിം അബൂദാബു തുർമുദി നസായി അവർ കൊണ്ടുവന്ന ഹദീസുകൾ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്, ഇബ്നു മാജയിൽ വന്നിട്ടുള്ളത്. 1339 ഹദീസാണ് അഞ്ച് കിതാബുകളിൽ ഉള്ളതിലേറെയുള്ളത്. അതിൽ 428 ഹദീസ് സഹീഹായ സനദോട് കൂടിയാണ്. 613 ഹദീസ് ദഈഫും 99 ഹദീസുകൾ സുനൻ ഇബ്നു മാജയിൽ വന്നത് മൗദു അല്ല, മൗദു മാത്രമല്ല മുങ്കർ, അതേപോലെ പെറ്റ ദുർബലമായത് എന്ന അർത്ഥത്തിൽ അങ്ങനെ വന്നിട്ടുണ്ട്. സുനൻ ഇബ്നു മാജയിൽ കൂടുതൽ ചില പിന്നെ മറ്റു കുത്തുബുകളെ അപേക്ഷിച്ച് ദുർബലമായ ഹദീസുകൾ കൂടുതലാണ്. പിന്നെ മൗദുആയ ഹദീസുകളും അതിൽ ഇടം നേടിയിട്ടുണ്ട്. പൂർണ്ണത അല്ലാഹുവിന് മാത്രമാണ്, എങ്കിലും ആ മഹത്തുക്കൾ എന്ത് ചെയ്തു, അവരുടെ സമയങ്ങളും അവരുടെ ആരോഗ്യവും അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളെ സംരക്ഷിക്കുന്ന മാർഗേണ അവർ ചെലവഴിച്ചിട്ട് എന്ത് ചെയ്തു, അതിനെ ക്രോഡീകരിച്ചു. പക്ഷെ അവരവരുടെ അമാനത്ത് നിർവഹിച്ചു. എന്താ ചെയ്തത്? ഹദീസിന്റെ ലഫ്മത്തിന് മാത്രം കൊടുക്കല്ല ചെയ്തത്, സനദും കൊടുത്തിട്ട്. എന്തിന്? സനദ് കൊടുത്താൽ ഉത്തരവാദിത്വം തീർന്നു. കാരണം എന്താ, ആ സനദ് നോക്കിയിട്ട് പിൽക്കാലക്കാർക്ക് വിധിക്കാം ഈ ഹദീസ് സഹീഹാണോ അതെല്ലാം തഴയിപ്പാണ്. അതുകൊണ്ട് തന്നെ പിന്നെ പണ്ഡിതന്മാർ വിധിച്ചു ഇബ്നു മാജ നൽകിയതിൽ കൂടുതലും സഹീഹായതാണ്. അല്ലേ, അതിൽ ദുർബലമായതുണ്ട്, ചിലത് ഈ സ്വഭാവത്തിലുള്ളതുണ്ട് വിധിക്കാൻ സാധിച്ചു. കുറെ ഷറഹുകളുള്ള ഇതേപോലെ കിതാബാണ് സുനൻ ഇബ്നു മാജ. അല്ലാമ മുഹഫഖുദ്ദീൻ അബു മുഹമ്മദ് അൽ മൗസലിയുടെ സറഹ് അതിൽ പ്രസിദ്ധമാണ്. അൽ ഇഅ്ലാം ബി സുന്നത്തിഹി അലൈഹി സലാം എന്ന് പറയുന്ന ഹാഫിസ് അലാഉദ്ദീൻ മുഗ്ലാത്തായുടെ സറഹ് അതിൽ പ്രസിദ്ധമാണ്. മാ തമസ്സു ഇലൈഹിൽ ഹാജതു അലാ സുനൻ ഇബ്നു മാജ ഇമാം ഇബ്നുൽ മുലഖിന്റെ ഷറഹാണ്. അദ്ദീബാജ ഫി ഷറഹി സുനൻ ഇബ്നു മാജ അല്ലാമ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ ബഖ ദമീരിയുടെ ഷറഹാണ്. അദ്ദീബാജ ഫി ഷറഹി സുനൻ ഇബ്നു മാജ. മിസ്ബാഹു സുജാജ ഫി സവായിദ് ഇബ്നു മാജ ബുസൈരിയുടെ രചനയാണത്. അത് സുനൻ ഇബ്നു മാജയുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഗ്രന്ഥത്തിൽ ഈ പിന്നെ 4341 ഹദീസിൽ 3002 ഹദീസുകളെ കുറിച്ചുള്ള ഷറഹില്ല. പിന്നെയോ ഇബ്നു മാജയുടെ സിയാദ് ഉണ്ടല്ലോ, അതാണ് 1339, അതിന്റെ ഷറഹാണത്. അതേപോലെ ഇൻജാഉൽ ഹാജ ലി മുഹമ്മദ് അബ്ദുൽ ഗനി അൽ മുജദ്ദിദി അൽ ഹനഫി മിസ്ബാഹു സുജാജ അത് താലേക്കു പിന്നെ അല സുനൻ ഇബ്നു മാജ ഹാഫിസ് ജലാലുദ്ദീൻ സുയൂത്തിയുടെ മഷാരിഖുൽ അൻവാറുൽ വഹാജ വ മതാലിഉൽ അസ്റാറുൽ ബഹാജ ഫി ഷറഹി സുനൻ ഇബ്നു മാജ അത് മുഹമ്മദ് ബിൻ അലി ഇബ്നു ആദം ആധുനിക പണ്ഡിതനാണ്. ഇബ്നു മാജക്കുള്ള സേവനങ്ങളിൽപ്പെട്ടതാണ് ഇബ്നു മാജയുടെ ഷറഹിൽപ്പെട്ട രചനകളാണ്. ഇത് ഞാൻ എഴുതിയത് എല്ലാവരും ഇത് കാണാതെ പഠിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല. പിന്നെയോ ഈ ഗ്രന്ഥങ്ങൾക്ക് ഇസ്ലാമിക ലോകത്ത് കഴിഞ്ഞു പോയ പണ്ഡിതന്മാർ നൽകിയതായ ആ സ്വീകാര്യത, അവർ നൽകിയതായ ആ പരിഗണന മനസ്സിലായല്ലേ. അതേപോലെ അവരുടെ ആ സേവനത്തിൽ പിന്നെ ആ ഹദീസിനെ വിശദീകരിച്ചും അതിനനുബന്ധങ്ങൾ എഴുതിയും അതിന് വിധി നടത്തിയും ഒക്കെ നിർവഹിച്ചതായ അവരുടെ പിന്നെ അങ്ങനെ അവർ നൽകിയതായ ആ പണ്ഡിതന്മാരുടെ സേവനത്തിന് നൽകിയ പരിഗണന, സുനനുകൾക്ക് നൽകിയതായ വില, ഇത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും മനസ്സിലായ ഇവിടെ ഞാനൊരു പിന്നെ അനുബന്ധിച്ചു കാര്യം ദുബായി ബന്ധപ്പെട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ചരിത്രം കുറെ വിഷയങ്ങളുണ്ട്. ഇതിൽ നമുക്ക് കുറെ പാഠങ്ങൾ, നമ്മളുടെ ജീവിതത്തിൽ പാഠങ്ങളാകാൻ വേണ്ടിയിട്ടുള്ളതായ കുറെ ഇതുണ്ട് ഈ മഹത്തുക്കളുടെയൊക്കെ ചരിത്രത്തിൽ. ഇമാം തുർമുദി നമുക്കറിയാം, മുഹമ്മദ് ബിൻ ഈസ ഇബ്നു സൗറ തുർമുദി എത്ര വലിയ പണ്ഡിതനാണ്. ഇമാം ഇബ്നു ഹസം അബ്ബാഹിരി ഈ മുഹമ്മദ് ബിൻ ഈസ തുർമുദിയെ കുറിച്ച് പറഞ്ഞത് മജ്ഹൂലാണെന്നാണ്. മജ്ഹൂൽ ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചോ, അബു ഹസം ഇബ്നു ഹസം അബ്ബാഹിരി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം വിശാലമായ പണ്ഡിതനുള്ള മഹാനാണ്. അതിൽ വിശാലമൊന്നുമില്ല, അദ്ദേഹത്തിന്റെ അൽ മുഹല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ വൈജ്ഞാനിക വിശാലതയാണ് അറിയിക്കുന്നത്. പക്ഷേ ഏതൊരു പണ്ഡിതനും അദ്ദേഹം പ്രവാചകനൊന്നുമല്ല, മലക്കുമല്ല, പണ്ഡിതനാണ്, മനുഷ്യനാണ്, വീഴ്ചകൾ വന്നേക്കാം. ഇബ്നു ഹസം അബ്ബാഹിരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പിന്നെ ചില അദ്ദേഹത്തിന്റെ ഒരു പിന്നെ പിഴവിൽപ്പെട്ടതാണ് അദ്ദേഹം ചിലരെ കുറിച്ചിട്ട് അദ്ദേഹം മജ്ഹൂൽ എന്ന് വിധിക്കും പെട്ടെന്ന്. അതിൽ പെട്ടതാണ് ഇമാം തുർമുദി മജ്ഹൂലാണെന്ന് പറഞ്ഞത്. അദ്ദേഹം മജ്ഹൂലാണെന്ന് പറഞ്ഞാൽ ചില സഹാബികൾ വരെ കാണാൻ സാധിക്കും. യാല ഇബിന് മുറയെ കുറിച്ചിട്ട് മജ്ഹൂൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് ഇമാം ഇബ്നു ഹസമിന്റെ വില നമ്മൾ കുറച്ച് മനസ്സിലാക്കാനല്ല. അദ്ദേഹം ഒരിക്കലും വില ഉറക്കാൻ കഴിയാത്ത വിധം ആദരണീയനായ വൈജ്ഞാനികമായി മികവുള്ള വലിയ പണ്ഡിതനാണ് അലീസ്കാലില്ല. പക്ഷേ ഇമാം തുർമുദിക്കുള്ള ഈ ഒരു വിഷയം ആളുകൾ മനസ്സിലാക്കാതിരുന്നാൽ ചില പ്രശ്നങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹുൽ ബുഖാരിയിൽ ലാ യകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ യസ്തഹില്ലൂന അൽഹൈറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ് എന്ന ഹദീസ് കൊടുത്തു. ലാ യകൂനന്ന ഫീ ഉമ്മത്തി എന്റെ ഉമ്മത്തുകളിൽ ഉണ്ടാവുക തന്നെ ചെയ്യും, അഖ്വാമുൻ ഒരു വിഭാഗം ആളുകൾ, യസ്തഹില്ലൂൻ അവർ അനുവദനീയമായി കാണും, അൽ ഖംറ വൽ യസ്തഹില്ലൂൻ അൽഹൈറ വൽ ഹരീർ വ്യഭിചാരം, അതേപോലെ ഹരി പട്ടുവസ്ത്രം, വൽ ഖംറ മദ്യം, വൽ മആസിഫ് മആസിഫ് സംഗീതോപകരണങ്ങൾ. അപ്പൊ സംഗീതോപകരണങ്ങളെയും മദ്യത്തെയും വ്യഭിചാരത്തെയും പട്ടിനെയും അനുവദനീയമായി കാണുന്ന ഒരു വിഭാഗം ആളുകൾ എന്റെ ഉമ്മത്തികളിൽ ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, അത് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ മുഅല്ലഖായിട്ട് നൽകിയിട്ടുണ്ട്, തഅലീഖായിട്ട് നൽകിയിട്ടുണ്ട്. ആ വിഷയ അതിൽ ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ അദ്ദേഹം സ്വീകരിച്ചില്ല. അതിൽ അദ്ദേഹം പിന്നെ പറഞ്ഞ നിരൂപണങ്ങളിൽ ഒന്ന് കണ്ണി മുറിഞ്ഞു എന്നുള്ളതാണ്. ശരിക്ക് ഇബ്നു ഹജർ റഹിമഹുള്ള അദ്ദേഹത്തിന് ഞാൻ ഇവിടെ സഹീഹുൽ ബുഖാരി കുറിച്ച് പറഞ്ഞപ്പോൾ മുഅല്ലഖാതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇബ്നു ഹജറിന്റെ കിതാബുണ്ട് തഗ്ലീഖ് ആ തഗ്ലീഖ് തഅലീഖ് എന്ന് പറയുന്ന ഇബ്നു ഹജറിന്റെ കിതാബിൽ ആ ഹദീസിനെ പ്രത്യേകം എടുത്തിട്ട് ഇബ്നു ഹജർ മറുപടി കൊടുത്തിട്ടുണ്ട്. അല്ലെ, ഈ ഹദീസിന് ഒരു സനദല്ല കണ്ണി മുറിഞ്ഞു എന്ന് വിധിക്കാൻ. പിന്നെ ഇതിന് 9 തരീഖുകൾ വേറെ ഉണ്ട്, അത് ആ ഒമ്പത് തരീഖുകൾ ആര് കൊടുക്കുന്നുണ്ട്? ആ പ്രബലരായ റായിമാരെ ഉദ്ധരിച്ചിട്ട് ഇബ്നു ഹജർ റഹിമഹുള്ള കൊടുക്കുന്നുണ്ട്. അതെ, അപ്പൊ ഇബ്നു ഹസമിനെ മുഖവിലൊക്കെ എടുത്തിട്ടാണ് ആളുകൾ പറയാറുള്ളത് ഈ ഹദീസ് എന്താണ്. ഇബ്നു ഹസം പറഞ്ഞിട്ട് ഈ വിഷയത്തിൽ ഒരു ഹദീസും തെളിവായിട്ട് വന്ന് സഹിയായി വന്നിട്ടില്ല. ബുഖാരിയുടെ തന്നെ റിപ്പോർട്ടിനെ ഇബ്നു ഹസം ദുർബലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഇബ്നു ഹസം പറഞ്ഞ മറ്റൊന്നാണ് മജ്ഹൂൽ, റാവി മജ്ഹൂലാണ് എന്നുള്ളത്. അത് സഹാബിനെ കുറിച്ചുമാണ്. അബൂ മാലിക്കിനിൽ അഷരിയാണോ അതല്ല അബൂ മൂസൽ അഷരിയാണോ റിപ്പോർട്ടർ എന്നുള്ളതാണ് സഹാബി. അവിടെ ഇമാം ബുഖാരി എന്ന് പറഞ്ഞത് അബൂ മൂസൽ അഷരിയാണ് ഈ ഹദീസിന്റെ റിപ്പോർട്ടർ എന്ന്. അത് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിലല്ല പറഞ്ഞത്, താരിഖുൽ കബീറിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇമാം ബുഖാരിയുടെ തന്നെ സ്ഥിരീകരണമുണ്ട് റാവി അബൂ മൂസൽ അഷരിയാണ് എന്നുള്ളത്. പിന്നെ ഇബ്നു ഹസം ഒരു റാവിനെ കുറിച്ച് മജ്ഹൂലാണ് എന്ന് പറഞ്ഞെങ്കിൽ ഇബ്നു ഹസമിന് ഇങ്ങനെ ഒരു പ്രത്യേകത ഉള്ളത് മനസ്സിലാക്കണം. മനസ്സിലായി? ഇബ്നു ഹസം പലരെ കുറിച്ചും മജ്ഹൂലാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ മജ്ഹൂലായവരൊന്നും മജ്ഹൂലല്ല, മാറൂഫാണ്, മാറൂഫാണ്. പക്ഷെ ഇബ്നു ഹസമിന്റെ ഈ ഒരു രചനയിലുള്ള പ്രത്യേകത മനസ്സിലാക്കാതെയാണ് പലരും എന്ത് ചെയ്യണത്, ആ പലരും ഈ ഹദീസുകളെ കൊള്ളുകയും തള്ളുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇബ്നു ഹസമിന്റെ കേവലം ചില അഭിപ്രായങ്ങളെ മുഖവിലക്കെടുത്ത് അത് ഇവിടെ അനുബന്ധമായിട്ട് മനസ്സിലാക്കണം. ഈ തുർമുദിയെ കുറിച്ച് ഇബ്നു ഹസം പറഞ്ഞ എന്താണ്, മജ്ഹൂലാണെന്നാണ്. തുർമുദി, ഇമാം തുർമുദി പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന് ഈ ഒരു കിതാബ് മാത്രമല്ല, ഇമാം തുർമുദിക്ക് അൽഇലൽ എന്ന് പറഞ്ഞിട്ടൊരു ബൃഹത്തായ രചന ഉണ്ട്. ഇലൽ എന്ന് പറഞ്ഞിട്ട് തുർമുദിയിൽ തന്നെ ഒരു അധ്യായം വേറെ ഉണ്ട്, അത് വേറെ വിഷയം. ഇമാം തുർമുദിക്ക് ഷമായിലുൽ മുഹമ്മദിയല്ലേ, ഇമാം തുർമുദിയുടെ ഷമായിൽ മുഹമ്മദിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ ഭൗതിക ശരീരത്തെ വിശദീകരിക്കുന്ന വിഷയത്തിൽ, സ്വഭാവങ്ങളെ വിശദീകരിക്കുന്ന വിഷയത്തിൽ വലിയ മഹത്തായ രചനയാണ്. അപ്പൊ ഇമാം തുർമുദി, അദ്ദേഹത്തിന് ഇലലുണ്ട്, അദ്ദേഹത്തിന് ഷമായിൽ മുഹമ്മദിയുണ്ട്, അദ്ദേഹത്തിന് അസുനനുണ്ട് ജാമിഉ തുർമുദിൻ, ഇങ്ങനെ രചനകളുള്ള പ്രസിദ്ധനായ പണ്ഡിതനാണ്. പക്ഷേ ഇബ്നു ഹസമിന്റെ വിധി എന്താ, മജ്ഹൂൽ എന്നുള്ളത്. അപ്പോ ഞാൻ അനുബന്ധമായിട്ട് ഈ ഒരു കാര്യം ഇങ്ങനെ ഉണർത്തി എന്ന് മാത്രം. ഇബ്നു ഹസമിന്റെ ആ ഒരു വിധിയിൽ നമ്മളൊരു ഹദീസിനെ തള്ളുന്നത് എപ്പോഴും എന്ത് ചെയ്യണം, അറിവുള്ള ആളുകൾ ശ്രദ്ധിക്കണം, അറിവുള്ള ആളുകൾ ശ്രദ്ധിക്കണം. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരറിവുണ്ടെന്ന് തോന്നിക്കുന്ന ഒരു വ്യക്തി സംഗീതത്തെ അനുവദിച്ചുകൊണ്ടും ന്യായീകരിച്ചുകൊണ്ടും പ്രസംഗിച്ചപ്പോൾ ഇബ്നു ഹസം, ഇബ്നു ഹസം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, മൂപ്പര് ഇമാം ബുഖാരിയുടെ ഹദീസിനെ എന്ത് ചെയ്യുന്നത്, അദ്ദേഹം പിന്നെ ദുർബലമെന്ന് വിധിക്കണത്. മനസ്സിലാ? അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്ത് ചെയ്യുന്നില്ല, ഇബ്നു ഹസമിന്റെ ഈ പ്രത്യേകത മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്. ഇബ്നു ഹസം റളിയല്ലാഹു തആല എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് അവതരിപ്പിക്കുന്നതും. റളിയല്ലാഹു തആല എന്ന് പറഞ്ഞാൽ ഇബ്നു ഹസം പിന്നെ സഹാബി എന്ന് വിചാരിക്കും, അദ്ദേഹം അഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതനാണ്. അലാകുല്ലി, നമ്മളിപ്പോ സുനനുകളെ കുറിച്ച് പറഞ്ഞു, ചുരുക്കിയിട്ടുള്ള ഒരു ബ്രീഫായിട്ടുള്ള ഒരു അവതരണമാണ് ഇവിടെ നടത്തിയത്. പിന്നെ ഇൻഷാല്ലാ നമ്മൾ ഇനി അടുത്ത ആഴ്ച മുതൽ നമ്മളുടെ തുടർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്ത് ദുഖാനാണ്, സൂറത്ത് ദുഖാനാണ് വിശദീകരിക്കുക. സൂറത്ത് ദുഖാൻ കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ നാലാം നൂറ്റാണ്ട് മുതലുള്ള ഹദീസ് ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട് ഇൻഷാല്ലാ പിന്നീട് സംസാരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.